പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ സകല സൃഷ്ടികളെയും അറിയുകയാണ്. സ്നേഹനിധിയായ ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ആ സ്വർഗീയ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്കുണ്ട്. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു, നമ്മളുടെ ഗുരുവും രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ നമ്മുടെ സൃഷ്ടാവിന്റെ മാറിലേക്ക് അണയ്ക്കുവാൻ തക്കവണ്ണം, നമ്മുടെ പിതാവിന്റെ മാറിലേക്ക് അണയ്ക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ ആത്മാവിനെ ഒരുക്കുന്നതാണ് ഈ ശുശ്രൂഷ. ഈ ശുശ്രൂഷ ഒരു മതത്തിൻ്റെതല്ല, ഒരു സംഘടനയുടേതല്ല, ഒരു ഡിനോമിനേഷൻ്റെതല്ല. മതവും സംഘടനയും ഡിനോമിനേഷനും ഒന്നുമല്ല ദൈവം ഒരുക്കിയത്. ദൈവം ഒരുക്കിയതും ഒരുക്കുന്നതും ഒരു കുടുംബമാണ്. ദൈവം പിതാവായിട്ടുള്ള ഒരു കുടുംബം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആദം ദൈവത്തിന്റെ തൊഴിലാളി അല്ല, ആദം ദൈവത്തിന്റെ മകൻ. ഫാക്ടറിയിലാകുമ്പോഴാണ് തൊഴിലാളിയാകുന്നത്, വീട്ടിലാകുമ്പോൾ മകന. ആദം ദൈവത്തിന്റെ മകൻ. അതുകൊണ്ട് മതത്തിന്റെ കൂട്ടിലും സംഘടനയുടെ കൂട്ടിലും ഡിനോമിനേഷന്റെ കൂട്ടിലും ഒക്കെ പിടിച്ചിട്ടി കെട്ടിയിട്ടിരിക്കുന്ന ജനത്തെ ആ കെട്ടിൽ നിന്ന് പൊട്ടിച്ച് ദൈവം അയച്ചിട്ട് കടന്നു വന്ന ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതല്ലയോ, അതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. ആര്? പിതാവായ ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഡിനോമിനേഷന്റെ കൂട്ടിലും മതത്തിന്റെ കൂട്ടിലും കെട്ടപ്പെട്ടു പോയവരെ, നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൽ ഇല്ലാത്തത് എന്തെങ്കിലുമാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കണം. പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കേണ്ടതും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ആദ്യത്തെ ചിന്ത, എസ്പെഷ്യലി എന്റെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികളോട്, നിങ്ങളുടെ സ്ഥാനം ഏതുമായിക്കോട്ടെ, മെത്രാനാകട്ടെ, അച്ഛനാകട്ടെ, പാസ്റ്റർ ആകട്ടെ, സാധാ വിശ്വാസിയാകട്ടെ, ആരുമാകട്ടെ, നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആദ്യ ചോദ്യം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ബൈബിൾ ആണോ അല്ലേ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ബൈബിൾ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉത്തരം പറയാൻ തയ്യാറാണ്. അല്ല, ഒരു ലോകപൈതലാണ് ക്രിസ്തീയ സഹോദരനല്ല എങ്കിൽ അവരോട് ഈ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അറിഞ്ഞില്ല എങ്കിലും ഈ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം അവർക്ക് അറിവില്ലാത്തവർ. പക്ഷെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തു പറയുന്നത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സഹോദരൻ, അവരോട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ പുസ്തകമാണോ ബൈബിളിലെ വചനങ്ങളാണോ എന്ന ആദ്യ ചോദ്യത്തിന് നിങ്ങൾ യെസ് എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. അല്ല, ഞങ്ങളുടെ മതം പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കാനില്ല. കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവവചനമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വചനത്തിൽ പണിയുന്നവൻ നിലനിൽക്കും, അല്ലാത്തവൻ താഴെ. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് ആദ്യം പറയാനുള്ളത്, സകല മനുഷ്യരും ബോഷ്കു പറയുന്നവരെ നീ വരും. ദൈവം സത്യവാൻ, ദൈവവചനം സത്യം. അതുകൊണ്ട് സത്യവചനത്തിൽ പണിയുക, അല്ലാത്തതിൽ പണിയാതിരിക്കുക. എന്ത് കമന്റും പ്രിയ സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയാണ്, നിങ്ങൾക്ക് താഴെ എഴുതാം. പക്ഷേ നിങ്ങൾ പറയുന്ന കമന്റിന് വാല്യൂ ഉണ്ടാകണമെങ്കിൽ, എന്താണ് ഈ വേദപുസ്തകം പറയുന്നത് വ്യക്തതയോടെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. എങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. അല്ല, ഈ പുസ്തകം പറയുന്നതല്ല നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ഉണ്ടയില്ല വെടിപൊട്ടിക്കുന്നവൻ. അങ്ങനെയാകരുത്. എപ്പോഴും വ്യക്തതയോടെ മനസ്സിലാക്കുക, ഈ പുസ്തകം പറയുന്നത് തന്നെ പറയുക. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പിശാച് കഴിഞ്ഞ നാളുകളിൽ ട്വിസ്റ്റഡ് ആക്കിയിരിക്കുന്ന, വളച്ചു കളഞ്ഞ, അട്ടിമറിച്ചതിനെ നേരെയാക്കുവാൻ തക്കവണ്ണം വലിയൊരു ഉത്തരവാദിത്തം ആ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിന്റെ നടുവിൽ നേരെയാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും നടുവിൽ, വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ ഈ ദൈവവചനം തന്നെ പറഞ്ഞുകൊണ്ട്, എന്റെ ദൈവത്തിന്റെ വഴികളെ നേരായി തെളിയിക്കാനാ ദൈവം വെച്ചിരിക്കുന്നത്. അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, സ്നേഹനിധിയായ ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിന്റെ അടുക്കലേക്ക്, ആ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് ക്രിസ്തു നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളോട് പോരാട്ടമില്ല. നമ്മളെ അവിടെ എത്തിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ഉൽപ്പത്തിയിൽ മുതൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പിശാചിനോടും അവന്റെ കൂട്ടരോടുമാണ് നമുക്ക് യുദ്ധമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ അറ്റൻഷൻ ക്രിസ്തുവിൽ നിന്ന് മാറാതെ നിർമ്മതരായിരിപ്പൻ, ഉണർന്നിരപ്പൻ, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് നിങ്ങളെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിയുന്നു എന്ന വചനത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് സഹോദരങ്ങളുടെ യുദ്ധത്തിന് പോകാതെ പിശാചിനോട് അവന്റെ കൂട്ടിയോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ജയിക്കുന്നവൻ അവകാശമാക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുവാൻ ഒരുങ്ങിക്കൊണ്ട്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനായാൽ, ഏത് വ്യക്തിയാണെങ്കിലും, അച്ഛനാകട്ടെ, ബിഷപ്പാകട്ടെ, സാധാ വിശ്വാസിയാകട്ടെ, മറ്റു മതസ്ഥനാകട്ടെ, സഹോദര സഹോദരി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും എന്റെ പിതാവിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ്. അല്ല, ഞാൻ ക്രിസ്ത്യാനികളെ മാത്രം സ്നേഹിക്കൂ എന്നങ്ങനെയൊന്നുമില്ല, എല്ലാവരും സ്നേഹിക്കും. കാരണം എനിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങളെല്ലാം എന്റെ അപ്പന്റെ തന്നെ മക്കളാണ്, നമ്മൾ സഹോദരങ്ങളാണ്. ജാതികളായ വ്യക്തികൾ, ക്രിസ്തുവിനെ അറിയാത്ത വ്യക്തികൾ, അവർ ആത്മാവിൽ മരിച്ച, നഷ്ടപ്പെട്ട സഹോദരങ്ങളാണ്. എന്നാൽ യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ചവർ ആത്മാവിൽ ജനിച്ചതും നഷ്ടപ്പെട്ടതുമായ സഹോദരങ്ങളാണ്. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നവർ ആത്മാവിൽ ജനിച്ചവരും കണ്ടെത്തിയവരുമായ സഹോദരങ്ങളാണ്. ഏത് നിലയിലാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. 10,35,000-40,000 ഡിനോമിനേഷൻ തന്നെ ക്രിസ്തീയ സഭകളിലുണ്ട്. അതിന്റെ ഒന്നിന്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പല ആർഗ്യുമെന്റുകളും ഉണ്ട്. അതൊക്കെ വിട്ടിട്ട് ദൈവവചനത്തിന് അടിസ്ഥാനമിടുക, എങ്കിൽ നിങ്ങൾ വീഴുകയില്ല. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം enter to the kingdom where there is the king. രാജാവുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുക, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന സന്ദേശമായിരുന്നു. യോഹന്നാന്റെ 10:9 ആ സന്ദേശം. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും, മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവായ യേശുവിലൂടെ അകത്ത് പ്രവേശിക്കും. കർത്താവായ യേശുവിലൂടെ അകത്ത് പ്രവേശിക്കുക. അപ്പൊ യേശു പറയുന്നു, ഞാൻ വാതിലാണ്, ഞാൻ വഴിയാണ്. എന്നാൽ അതിനെല്ലാം തട്ടിത്തകർത്തുകൊണ്ടുള്ള സന്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ എത്തുവാൻ കഴിയില്ല. പിശാച് കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെയുള്ള ചില ഡോക്ടറിനുകളൊക്കെ ഇറക്കിയിട്ടു, യേശുവിൽ തന്നെ അവസാനിച്ചു. വാതിലാകുന്ന യേശുവിലൂടെ കടക്കുന്നില്ല, വഴിയാകുന്ന യേശുവിലൂടെ യാത്രയാകുന്നില്ല. യേശുവിനെ തന്നെ ഇതാ അവസാനമാക്കി വെച്ചു, ദൈവമാക്കി വെച്ച അവിടെ കൊണ്ട് തീർന്നു. യേശുവിലൂടെ ഒരു യാത്രയില്ല. ഈ ഒരു മനോഭാവമല്ല നമുക്ക് വേണ്ടത്. ബൈബിളിൽ യേശു എന്ത് പറയുന്നോ അതിനാമേൻ പറയണം. താൻ മുഖാന്തരം ദൈവത്തോട് എടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ തന്നെ തന്നെ അങ്ങ് ദൈവമാക്കിയ പിന്നെ ദൈവത്തോട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എബ്രായലേഖനം 7:25 പറഞ്ഞേ, യേശുക്രിസ്തു മുഖാന്തരം, മുഖാന്തരം, മുഖാന്തരം. ഇത് അറിയത്തില്ലെങ്കിൽ ആദ്യം പോയി ഭാഷ പഠിക്കുക. മുഖാന്തരം, ത്രൂ. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ കാണിക്കും. ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തോടെടുക്കണം, ദൈവത്തോടെടുക്കണം. എന്നാൽ യേശുവിനെ തന്നെ അങ്ങ് ദൈവമാക്കിയ പിന്നെ പിന്നെ ദൈവത്തോടെടുക്കണ്ടല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞു. ഇതല്ല, വ്യക്തതയോടെ മനസ്സിലാക്കുക, യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തോടെടുക്കണം. യേശുക്രിസ്തു വാതിലാണ്, യേശുക്രിസ്തു വഴിയാണ്. യേശു പറഞ്ഞു, ഫോളോ മീ, ഫോളോ മീ. അപ്പൊ തലതിരിഞ്ഞു പോയ, ഫോളോ കേൾക്കാത്ത തലതിരിഞ്ഞു പോയ, ആരാധന ആരാധന ആരാധന, യേശുവിനെ ആരാധിക്കും. ഇത് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ വ്യക്തതയോടെ ബൈബിൾ വിളിച്ചു പറയുകയാണ്, എന്താ ചെയ്യണ്ടേ? യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. റോമാ 10:9 കർത്താവായി, കർത്താവായി, കർത്താവായി. കർത്താവായി മാറിപ്പോകരുത്. ബൈബിൾ എന്തോ പറഞ്ഞ അത് ആവർത്തിക്കുക. അതിന്റെ താഴേക്കും പോകണ്ട, മുകളിലേക്കും പോകണ്ട. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങളുടെ ശിഷ്യന്മാർ, അതിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് തുടർന്ന് എന്ത് വേണം? ബൈബിൾ ഉപദേശം പറയണേ, തുടർന്ന് യേശുവിനെ അംഗീകരിക്കണം. എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ സഹോദരി, കുഞ്ഞെ, നീ ഏത് ഡിനോമിനേഷനിൽ പെട്ട വ്യക്തിയാണെങ്കിലും ഇതല്ല ബൈബിൾ പറയുന്നതെന്ന് ഒന്ന് പറയാമോ? ചൂണ്ടിക്കാണിക്കാമോ? ആ യേശുവിനെ അനുഗമിച്ച് മുന്നോട്ടേക്ക് പോവാം. അല്ലാണ്ട് യേശുവിനെ ദൈവമായി വെച്ച് ആരാധിക്കാനാണ് ഈ പുസ്തകം പറഞ്ഞത്. ദൈവപുത്രനായ യേശുവിനെ ആരാധിക്കുന്ന ഒരു തെറ്റുമില്ല. പക്ഷേ ഈ പുസ്തകം പറഞ്ഞ അതല്ല. വ്യക്തതയോടെ മനസ്സിലാക്കി, കഴിഞ്ഞ നാളുകളിൽ തെറ്റിപ്പോയത് കൊണ്ട് അവിടെ കിടന്ന് ഉരുളരുത്. അവർക്കിടന്ന് ഉരുളരുത്. വ്യക്തതയോടെ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിനെ ആരായി സ്വീകരിക്കാനാണ് ഈ പുസ്തകം പറഞ്ഞത്. സഹോദരികളെ, കേൾക്കുന്നവർക്കെല്ലാം ഒരു അസൈൻമെന്റ് തരികയാണ്. നിങ്ങൾ പോയി കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചിരിക്കും, എത്രാനോട് ചോദിക്കും, പാസ്റ്ററോട് ചോദിക്കും, യേശുവിനെ ആരായി സ്വീകരിക്കാനാണ് ഈ പുസ്തകം പറഞ്ഞത്. ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടത് യേശുവിനെ കർത്താവായി നാം സ്വീകരിക്കണമെന്നാണ്. യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കണമെന്ന്. ഞാനൊരു അമ്മയും പറയുന്നു, ഞാൻ സ്വീകരിച്ചിരിക്കും. അതായത് യേശുവിനെ ദൈവമായി സ്വീകരിക്കാനല്ല ഈ പുസ്തകം പറഞ്ഞത്, പക്ഷെ യേശു ദൈവമായിരുന്നു. പക്ഷെ ഇപ്പോൾ കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിക്കാനാണ്. അല്ലാതെ യേശുവിനെ ദൈവമായി സ്വീകരിക്കാൻ പറഞ്ഞ ഒരു വാക്യങ്ങൾക്കാരോ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം വഴി ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ഒരു രണ്ടോ മൂന്നോ വചനം ഇതിന് താഴെ എഴുതാം. യേശുവിനെ ദൈവമായി സ്വീകരിക്കാൻ ബൈബിൾ ആവശ്യപ്പെട്ടു. ഉണ്ടെങ്കിൽ എഴുത്, ഞാനും ആ കൂട്ടത്തിൽ ചേരാം. പിശാചന അടിമപ്പെട്ട ഈ ദൈവവിശ്വാസം നാം ക്യാൻസൽ ചെയ്യരുത്. ദൈവത്തിന്റെ ഇഷ്ടം നാം ക്യാൻസൽ ചെയ്യരുത്. നാം എപ്പോഴും വചനത്തിന്റെ അടിസ്ഥാനമായിട്ട് മുന്നോട്ടേക്ക് പോകണം. സഹോദരങ്ങളെ, സ്നേഹപൂർവ്വം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ പുസ്തകത്തിലാണോ നിങ്ങൾ അടിസ്ഥാനമിട്ടിരിക്കുന്നത്? ക്രിസ്ത്യാനികൾ നിങ്ങളുടെ പേര് പറയുമ്പോൾ ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം, ഈ വചനത്തിലായിരിക്കും അടിസ്ഥാനമിട്ടിരിക്കുന്നത്. വചനത്തിൽ അടിസ്ഥാനമിടാതെ പണിതിനൊക്കെ താഴെ പോകും. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന്? കാരണം നിങ്ങൾ മാനവകുലം അജ്ഞതയുടെ നുണയുടെ ബന്ധനത്തിലാണ്. സത്യവേദ പുസ്തകത്തിലൂടെ സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മൾ സ്വതന്ത്രമാക്കണം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പല അജ്ഞതയിലും, എന്റെ പഴയ പ്രസംഗങ്ങൾ എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ധാരാളം അജ്ഞതയുടെ വാക്കുകളുണ്ട്, ക്ലാരിറ്റി കുറവാണ്. ഇപ്പോ ഉള്ള സന്ദേശങ്ങളിലൊക്കെ കൂടുതൽ ക്ലാരിറ്റി ആയി. നാളെ നോക്കിയോ, ഇനിയും ക്ലാരിറ്റിയാണ്. ഒരുപക്ഷെ ദേവദാസിനെ, ഒരുപക്ഷെ നിങ്ങളൊരു 10 വർഷം മുമ്പ് 5 വർഷം മുമ്പ് പ്രസംഗം കേട്ടിട്ട് പറയും, അന്ന് എങ്ങനെയല്ലല്ലോ പ്രസംഗിച്ച, വേറെ രീതിയിലാണല്ലോ. സഹോദര സഹോദരി, പറയേണ്ടത് റെവലേഷൻ ഇസ് പ്രോഗ്രസീവ്. സത്യം അറിയുന്നു, അറിയുമ്പോൾ 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 വീണ്ടും ക്ലാരിറ്റി വന്നുകൊണ്ടേയിരിക്കും മെസ്സേജിന്. മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലൂടെയൊക്കെ അവർ പലപ്പോഴും മഞ്ഞ് വീണ് കിടക്കുന്ന രാജ്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റി, ഫോഗ് വന്ന് ഇങ്ങനെ കിടക്കും, ഒന്നും കാണാൻ വയ്യ. പക്ഷെ സൂര്യന്റെ ചൂറടിക്കുന്നോറും ആ ഫോഗ് മാഞ്ഞ് 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 ഉരുകി ഉരുകി മാറി മാറി റോഡ് ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും. ഇതേപോലെയാണ് ആത്മീയ ജീവിതം. സത്യം നാം അറിയുന്നതോറും സത്യം അവിടെ സ്വതന്ത്രമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ വ്യക്തതയോടെ മനസ്സിലാക്കുക, വ്യക്തതയോടെ നമ്മൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ പുസ്തകത്തിൽ കർത്ത യേശുവിനെ നാം ആരായിട്ട് സ്വീകരിക്കാനാണ് ദൈവം പറഞ്ഞത്. നിങ്ങൾ ഒരു പുസ്തകം എടുത്ത്, ഒരു പേപ്പർ എടുത്ത് എഴുതാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് ആ പുസ്തകം എന്ത് പറയുന്നു, അതിലങ്ങ് ചെയ്തു. അത് മനുഷ്യൻ പറയുന്നതല്ല വേണ്ടത്, ദൈവം പറയുന്നത് അനുസരിച്ച് മുന്നോട്ടേക്ക് പോകും. എങ്കിലേ നിലനിൽപ്പുള്ളൂ. അപ്പോൾ തന്നെ നമ്മളെപ്പോഴും ഒരു ചേഞ്ചിന് തയ്യാറാണ്. നമ്മൾ പറഞ്ഞതല്ല ബൈബിള് പറയുന്നത് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവിടെ നാം മാറ്റത്തിന് തയ്യാറാണ്. മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടാൻ തയ്യാറാകണം. കഴിഞ്ഞ ദിവസം ഏതൊരു സഹോദരൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, യേശുവിനെ ദൈവപുത്രനായി മാത്രമല്ല ദൈവമായി സ്വീകരിച്ചോളണം, അല്ലെങ്കിൽ നിനക്ക് ന്യായവിധി വരും. ശ്രദ്ധിച്ചേ, ആ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നു. അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പുസ്തകത്തിൽ അങ്ങനെയുള്ള വചനം കാണാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കാം. ഈ പുസ്തകത്തിൽ കാണിച്ചു തരാമോ, യേശുവിനെ ദൈവപുത്രനായി മാത്രമല്ല ദൈവമായി സ്വീകരിക്കണമെന്ന്? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാനത് അനുസരിക്കാൻ തയ്യാറാണ്. കാണിച്ചു തരാമോ, കാണിച്ചു തരാമോ, കാണിച്ചു തരാമെങ്കിൽ താഴെയുണ്ട്. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന വചനമുണ്ട്. യേശുവിനെ ദൈവപുത്രൻ എന്നല്ലാതെ പറയുന്നവനാണ് കള്ളൻ. യേശുവിനെ ദൈവപുത്രനായി നമ്മൾ അംഗീകരിക്കണം. തീർച്ചയായും എൻ്റെ തലയായ ക്രിസ്തു ദൈവപുത്രനാണ്, എൻ്റെ കർത്താവ്, എൻ്റെ ലീഡറാണ്, എൻ്റെ നായകനാണ്, എൻ്റെ ഗുരുനാഥനാണ്. ബൈബിൾ ഇല്ലാത്തത് കഴിഞ്ഞ സന്ദേശങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ജീവിതകാലത്ത് ചീത്ത ദേവദാസന്മാര് വഴിയല്ല, നല്ല ദേവദാസന്മാരാണ്. പക്ഷെ അവർ അജ്ഞതയിൽ കുടുങ്ങിയതുകൊണ്ട് അവരങ്ങനെ പ്രസംഗിച്ചു, അങ്ങനെ ഒരു സമൂഹത്തെ അവർ വാർത്തെടുത്തു. പക്ഷെ സത്യം അറിയുമ്പോൾ സത്യം നമ്മൾ സ്വതന്ത്രമാക്കണം. വീണ്ടും അതിൽ കുടുങ്ങിയല്ല വേണ്ട. സത്യം അറിയുന്നതിന് മുമ്പ് നാം ചെയ്തതെല്ലാം ദൈവം ക്ഷമിക്കും. സത്യം അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് തന്നെയാണ് നാം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പാപം നിലനിൽക്കും. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഓക്കെ, പക്ഷെ അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കും. അപ്പൊ ഈ നാളുകളിൽ ദൈവരാജ്യത്തിന്റെ, ദൈവത്തിന്റെ വചനം നാം അറിയിക്കുമ്പോ നമ്മൾ എപ്പോഴും, ഞാൻ പറയുന്നത് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുക. ഞാനും അത് തന്നെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും അതിലെല്ലാത്ത നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളണം, നിങ്ങൾ ആ വചനം ചൂണ്ടിക്കാണിക്കണം. ദൈവദാസനെ പത്രോസിന്റെ ലേഖനത്തിൽ ഇതാ രണ്ടാം അധ്യായത്തിലെ മൂന്നാം അധ്യായത്തിലെ ആ വചനപ്രകാരം അങ്ങ് പറഞ്ഞതല്ല ശരി, ഇതാ അതിനെ ഞാൻ സമർപ്പിക്കാൻ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം ഒഴിയാൽ ഏതൊരു കാര്യം ഉറപ്പാക്കാമെന്നല്ലേ ബൈബിള് പറയുന്നത്. അതിനെ സമർപ്പിപ്പാൻ ഇതാ ഞാൻ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യവും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. എത്രയോ സന്തോഷമാ, നമുക്ക് ഒരുമിച്ച് വചനത്തിന് അടിസ്ഥാനം വേണ്ടി യാത്രയാണ്. ഗ്ലോറി. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം പബ്ലിക് ചാനലിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് പറയുന്നത് കൊണ്ട് ആർക്കും എന്ത് അഭിപ്രായം എഴുതുവാനുള്ള സ്വാതന്ത്ര്യം. അപ്പോ താഴെ എഴുതുന്ന അഭിപ്രായങ്ങൾ കൊണ്ട് ഇതുവരെയും വചനം പഠിച്ച കുഞ്ഞുങ്ങൾ അവരെ തെറ്റിപ്പോകാൻ ഇടയാകരുത്. അതിനുവേണ്ടിയാണ് ഈ വാക്കുകൾ നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പോ ഇവിടെ എല്ലാവർക്കും ഏത് സമയത്തും ഞാൻ കറക്ഷൻ തയ്യാറാണ്, വചനപ്രകാരം അത് ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ. അതോടൊപ്പം തന്നെ ഈ വചനം കേൾക്കുന്ന വ്യക്തിത്വങ്ങളും നിങ്ങളും കറക്ഷൻ തയ്യാറാകണം, വചനപ്രകാരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. അപ്പോ പിതാവിന് കൊടുക്കേണ്ട സ്ഥാനം പിതാവിന് കൊടുക്കുക, പുത്രന് കൊടുക്കേണ്ട സ്ഥാനം പുത്രന് കൊടുക്കുക, പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം പരിശുദ്ധാത്മാവിന് കൊടുക്കുക. പുത്രനെ കൊണ്ട് പിതാവിനെ മറയ്ക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് നല്ലതല്ല, നന്മയല്ല. പിതാവ് എപ്പോഴും പിതാവ് തന്നെയാണ്. പിതാവിനെ കൂടാതെ പുത്രൻ പ്രവർത്തിക്കുന്നില്ല, പിതാവിനെ കൂടാതെ പുത്രനില്ല. പിതാവ് ഉണ്ടെങ്കിലേ പുത്രനോ, പുത്രൻ വരുന്നതോ പിതാവിൽ. അപ്പോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. കഴിഞ്ഞ നാളുകളിൽ അജ്ഞതയാൽ കുടുക്കപ്പെട്ടോ, തർക്കങ്ങളിൽ മൂടപ്പെട്ടോ, എന്നാൽ ഈ നാളുകളിൽ അതായിരിക്കരുത്. എപ്പോഴും ലക്ഷ്യം നോക്കി, ഫലം നോക്കി, വൃക്ഷത്തെ തിരിച്ച് അറിയുക. നമ്മുടെ എല്ലാ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുത്രനിൽ നാം പിതാവിൽ മറയുകയാണ്. അതായത് ദൈവത്തിന്റെ പദ്ധതികളെ ക്യാൻസൽ ചെയ്യുകയല്ല നമ്മുടെ വിശ്വാസം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ജനറലി ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ, ഇനിയും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം തെറ്റിപ്പോയൊരു സമൂഹത്തിന്റെ നടുവിലാണ് നാം നിൽക്കുന്നത്, തെറ്റിപ്പോയൊരു സമൂഹത്തിന്റെ നടുവിൽ. ഉപരി സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുക. കഴിഞ്ഞ സന്ദേശത്ത് നാം മനസ്സിലാക്കിയ കാര്യം, നാം എന്ത് കാണുന്നുവോ അത് നാം അവകാശമാണ്. നമ്മൾ മനസ്സിലാക്കി നന്മയില്ലാത്ത, എന്റെ ജഡത്തിൽ നന്മ ഒന്നും വസിക്കത്തില്ല, വസിക്കുന്നില്ല എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ഒരു നന്മയും വസിക്കാത്ത പഴയ മനുഷ്യ, അല്ലെങ്കിൽ ജഡ മനുഷ്യൻ, ചതിമോഹങ്ങളെ വഷളായിപ്പോയ മനുഷ്യൻ, അതാണ് അവന്റെ യഥാർത്ഥ മുഖം. എന്നാൽ ആ യഥാർത്ഥ മുഖത്തെ മറയ്ക്കുന്ന, യഥാർത്ഥ മുഖത്തെ മറയ്ക്കുന്ന ഒരു കാപ്പട്ടി മുഖം, അഭിനയത്തിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാപ്പട്ടി മുഖം, ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ് എന്ന് അഭിനയിച്ചുണ്ടാക്കുന്ന ഒരു കാപ്പട്ടി മുഖം. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ നമുക്ക് കർത്താവായ യേശു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ദൈവത്തിന്റെ ഒരു സ്നേഹോപഹാരം നൽകി, അതാണ് പുതിയ സൃഷ്ടി, അതാണ് നമ്മുടെ പുതിയ മുഖം. അതാണ് നമ്മുടെ പുതിയ മുഖം. ആ പുതിയ മുഖം നാം കാണുന്നുവെങ്കിൽ നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ അത് നമ്മളെ സഹായിക്കും. ആ ദൈവപുത്രന്റെ ജീവിതം നമുക്ക് അവകാശമാക്കാൻ കഴിയും. അതിലേക്കാണ് നമ്മൾ ഇനി അല്പസമയമായി ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രക്തചുരുക്കമായി പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞ സന്ദേശങ്ങൾ ശ്രദ്ധിക്കാം. ഇതൊരു ആത്മീക യുദ്ധമാണ്. നിങ്ങളുടെ ദൈവപുത്രം വെളിപ്പെടാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിശാചും പിശാചിന്റെ ആളുകളും, എന്നാൽ ദൈവത്തിന്റെ ആളുകൾ പിശാചിന്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോയവരും ഒരുമിച്ച് എതിർക്കുമ്പോൾ അവരുടെ മധ്യേ കുഞ്ഞുങ്ങളെ നിങ്ങളെ എന്നിലേക്ക് ചേർക്കാനല്ല, മതത്തിൽ ചേർക്കാനല്ല, സംഘടനയിൽ ചേർക്കാനല്ല, പുതിയ മതം ഉണ്ടാക്കാനുമല്ല, ക്രിസ്തുവിൽ നമ്മുടെ തലയായ കർത്താവായ നമ്മുടെ രാജാവായ രാജാക്കന്മാരുടെ രാജാവായ അഭിഷിക്തനായ മിശിഹായും നിങ്ങളെയും ഓരോരുത്തരെയും എന്നോട് ചേർന്ന് ആ സൃഷ്ടാവിങ്കിലേക്ക് അണക്കണം, അസ്വർഗീയ പിതാവിങ്കിലേക്ക് അണക്കണം. ഇതാണ് ലക്ഷ്യം. അതിനുപയോഗിക്കുന്ന ടൂളാണ് പരിശുദ്ധാത്മാവ് എടുത്തു തരുന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വേറെ ബൂസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ പണവും ഞാൻ ചോദിക്കുന്നില്ല. എന്റെ അപ്പന് വേണ്ടത് നിങ്ങളെയാണ്, നിങ്ങളുടെ ഹൃദയത്തെ. അതുകൊണ്ട് നിങ്ങളെ ആരെയും മോസ്തുതി പറഞ്ഞ് വലുതാക്കുന്ന പദ്ധതി ഒന്നുമില്ല. തെറ്റ് കണ്ടാൽ തെറ്റ് തെറ്റെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ തന്നെ എന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്കും തരികയാണ്. എന്റെ വീട്ടുകാർക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം ഇതാണ്, എന്റെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടാൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കും. കാരണം എനിക്ക് രണ്ട് കൊമ്പ് മുളച്ചാൽ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കണം, വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ. അല്ല എങ്കിൽ എന്നെ കാണുന്നവർ അത് ചൂണ്ടിക്കാണിക്കും. പക്ഷെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എപ്പോഴും ദൈവ വചനത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു, ആഴമായി ആഴമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ പഴയ മുഖം, യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് ചതിമുഖങ്ങളായി വഷളായി പോയ ഒരു നന്മയും വസിക്കാത്തൊരു മനുഷ്യൻ. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയ കപട മുഖം എന്ന് പറയുന്നത് ആ മനുഷ്യനെ കവർ ചെയ്തുകൊണ്ട് ഞാൻ മിസ്റ്റർ ക്ലീൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുക. എന്നാൽ ക്രിസ്തേശുവിൽ നമുക്ക് കിട്ടിയ ആ പുതിയ മുഖം എന്ന് പറയുന്നത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. നമ്മൾ കേട്ട വചനപ്രകാരം കഴിഞ്ഞ സന്ദേശം നമുക്ക് കേട്ടു, നാം എന്ത് കാണുന്നുവോ നാം അത് അവകാശമാണ്. ഉൽപ്പത്തി പുസ്തകം 13:14 വാക്യത്തിൽ വായിച്ച വാക്യം, ആ അബ്രഹത്തോട് പറയുന്ന കാര്യം, ലോത്ത് വിട്ടു പിരിഞ്ഞ ശേഷം നീ എഴുന്നേറ്റ് ചുറ്റും നോക്കുക, നീ കാണുന്ന ദേശം നീ അവകാശമാക്കും. ആ വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. വായിച്ചാട്ട് ദേവദാസ്.
ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും.
നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരും. ഹല്ലേലൂയ. അപ്പോ നാം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നീ കാണുന്ന ഭൂമിയൊക്കെ നിനക്ക് അവകാശമായി കിട്ടും. നീ കാണുന്നത് എന്താണോ അത് നിനക്ക് അവകാശമായി കിട്ടും. അപ്പൊ സാധാരണ ഒരു മനുഷ്യന് ഒരു മലയുടെ മോണിൽ കയറി നോക്കിയാലും ഒരു വിമാനത്തിൽ നോക്കിയാലും ഇതാ ഒരു ചെറിയ ചുറ്റളവ്, മേബി അറൌണ്ട് 25 കിലോമീറ്റർ ചുറ്റളവിൽ, അല്ലെങ്കിൽ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഏരിയയെ കാണാൻ പറ്റും. അല്ല അത്രയധികം കണ്ടാലും ഭൂമിയുടെ ഒരു ചെറിയ ഭാഗമേ കാണാൻ പറ്റും. പക്ഷെ എബ്രഹാം ദൈവം പറഞ്ഞിട്ട് നോക്കിയപ്പോ കണ്ടത് ലോകം മുഴുവനുമാണ്, ലോകം മുഴുവനുമാണ്. ഇതാണ് നമ്മൾ നേരത്തെ റോമലേഖനം 4:13 നമ്മ കണ്ടത്, ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം. അപ്പൊ നീ കാണുന്ന ദേശമാ നീ അവകാശമാക്കത്തുള്ളൂ. പക്ഷെ എബ്രഹാം ഒരൊറ്റ നോട്ടത്തിൽ, ദൈവം പറഞ്ഞ ഒരൊറ്റ നോട്ടത്തിൽ എബ്രഹാം കണ്ടത് ലോകം മുഴുവൻ എബ്രഹാം കണ്ടു. ആ ഭാഗ്യം വായിച്ച റോമ 4:13,
ലോക അവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്.
ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം. അപ്പോ ദൈവം പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോ എന്താണോ നമ്മൾ കാണുന്നത് അത് നമ്മൾ അവകാശമാകും. അപ്പൊ തന്നെ ദൈവം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയെ ദൈവം അത് വിശാലമാണ്. അവിശ്വാസിയായ തോമാസിന്റെ കാഴ്ചയെ കുറിച്ച് നാം കേട്ടു. തോമസ് അവിശ്വാസിയാണ്, വിശ്വസിക്കുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു കാണുക തൊടുക എന്ന് പറഞ്ഞപ്പോ തോമസിന്റെ കാഴ്ചയെ കർത്താവ് വിശാലമാക്കി കൊടുത്തു. ഇതേപോലെ തന്നെ തോമസ് അപ്പൊ എന്ത് കണ്ടു? തോമസ് ഇതാ യേശു ക്രിസ്തുവിന്റെ പുറം കാണുകയാണ്, യേശു ക്രിസ്തുവിന്റെ ഉള്ളു കാണുക. രണ്ട് മണ്ഡലം ഒരുമിച്ച് കാണുക, ആത്മമണ്ഡലവും ഭൗതിക മണ്ഡലവും ഒരുമിച്ച് കാണുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതേ ഒരു കാഴ്ച നമ്മളും കാണുവാനായിട്ടിടയാണ്. ഇതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പുതിയ മുഖം കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. നോക്കുക, ബിഹോൾഡ്, നോക്കുക, അതിലേക്ക് നീ നോക്കിയാൽ നിന്റെ പുതിയ മുഖം കാണാം, നിന്റെ പുതിയ മുഖം കാണാം. ഇതാണ് 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുവാനായിട്ട് ഇടയായത്. വായിച്ചാട്ടെ. ലോർഡ് ഐ ലവ് യു.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, അവിടെ പറയാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടി ഉൽപ്പത്തിയിലുള്ള സൃഷ്ടിപ്പല്ല ഇത്. കർത്താവായ യേശുവിലൂടെ പിതാവായ ദൈവം കാൽവരി ക്രൂശിൽ സൃഷ്ടിച്ച സൃഷ്ടിപ്പാണ്. അതുകൊണ്ട് അവരെ ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ്, ഇസ് എ ന്യൂ ക്രീച്ചർ. എന്നിട്ട് പറയാണ് ബിഹോൾഡ്, ഇതാണ് മലയാളത്തില് യഥാർത്ഥത്തില് ബിഹോൾഡ്, അതായത് നോക്കുക, നോക്കുക. അബ്രഹാമോട് പറഞ്ഞു നീ നോക്കുക, നീ കാണുക, അതിന്റെ അവകാശമായി മാറും. നമ്മളോടും പറയാണ് നീ നോക്കുക, നിന്റെ പുതിയ മുഖത്തിലേക്ക് നോക്കുക. നമ്മൾ ഇതുവരെയും പഴയതിലേക്കും പഴയതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയേ. എന്നാൽ ഇപ്പൊ ദൈവം പറയാണ് ഇതാ ഞാൻ ഒരുക്കിയിരിക്കുന്ന, നീ കാണുക, അതിലേക്ക് നീ നോക്കുക. എന്തിനാണ്? നീ അത് നീ അതിൽ എത്തണം, നീ അതിൽ അവകാശമാകണം, നീ അതിൽ ജീവിക്കണം. എന്നിട്ട് പറയാണ് ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അപ്പൊ ഇതൊക്കെ ചെയ്ത ദൈവമാണ് ദൈവം. എന്നിട്ട് പറയണം അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു. ക്രിസ്തു വേറെ, ദൈവം വേറെ. ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു. ക്രിസ്തു കർത്താവ്, ക്രിസ്തു ദൈവപുത്രൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചു, ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചു. ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറന്നു തരട്ടെ. ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു. ദൈവത്തിന്റെ പദ്ധതിയെ നമ്മുടെ വിശ്വാസം കൊണ്ട് ക്യാൻസൽ ചെയ്യരുത്. ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, നമുക്ക് തന്നിരിക്കുന്നു, ശിഷ്യന്മാർക്ക് തന്നിരിക്കുന്നു. ഇത് നമ്മൾ പറയണം. ക്രിസ്തു മൂലം നിങ്ങളെ ദൈവത്തോട് നിരപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ക്രിസ്തുവിനെ ദൈവമായി പ്രസന്റ് ചെയ്യുകയല്ല, ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ഒരൊപ്പം വിഷമം തോന്നും. കാരണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രസംഗിച്ചു നടന്നു, ഞാൻ പഠിച്ചത്, ഞാൻ പ്രസംഗിച്ചു നടന്നതും ഞാൻ കേട്ട് പഠിച്ചതാ. പക്ഷെ ബൈബിളിൽ അങ്ങനെയല്ല എന്ന് കാണുമ്പോ അത് പറഞ്ഞേ പറ്റൂ. കാരണം നമുക്ക് ഈ ശരീരം ദൈവം തന്നത് ലോകം പറയുന്നത് പറയാനല്ല, ദൈവം പറയുന്നത് പറയാനാ. ആ യാത്രയിൽ പക്ഷെ ഈ ശരീരം പോകുമായിരിക്കും. ക്രിസ്തുവിനെ കൊന്നതുപോലെ കൊന്നു കളയുമായിരിക്കാം, പൗലോസിനെ കൊന്നതുപോലെ കൊന്നു കളയുമായിരിക്കാം, ശിഷ്യന്മാരെ കൊന്നതുപോലെ കൊന്നു കളയുമായിരിക്കാം. അതൊരു യാഗമാണ്, യാഗം, യാഗം, യാഗം. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഈ ലോകത്തിൽ യാഗമാക്കി കൊടുക്കേണ്ട ജീവിതമാണ്. ലോകം വിശുദ്ധന് ചേർന്നതല്ല. യേശുവിന് മുൾമുടിയും ക്രൂശും കൊടുത്ത അന്നത്തെ ദൈവജനം ലോകജനമല്ല, ദൈവജനം. നമുക്കും അത് തന്നെയാ തരും. ഇത് മനസ്സിലാക്കിക്കൊള്ളുക. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നാഴിക വരുന്നു. അപ്പോ ആരാണ് കൊന്നിട്ട് ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന ചിന്തിക്കുന്നത്? ദൈവത്തിന് ആരാധിക്കുന്നവരാ. ആ സമയത്തും വിളിച്ചു പറയണം ദൈവവചനം, ആസ് ഇറ്റ് ഈസ്, മാറിപ്പോകരുത്. അപ്പോ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ഇവിടെ. ഇതാ ബിഹോൾ, കഴിഞ്ഞ സന്ദേശത്തിൽ ആ സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും അത് അറിയാൻ പാടില്ലാത്തവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓ ലോർഡ്, ഐ ലവ് യു. ഹല്ലേലൂയ. ഇതാ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദാ വെയർഫോർ ഇഫ് എനി മാൻ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രീച്ചർ. The old things are passed away. Behold, noku. Behold is English word. Is that the artho nu parayunnathu noku ennaanu. Ningal noku. Da behold. Noku. Abrahamathu paranja adhe vaakku. They are become new. But all things are of God. Idella cheyra deivamaanu. Who reconciled us to him. To himself. ദൈവത്തോട് തന്നെ നമ്മൾ നിരപ്പിച്ചു. ത്രൂ ക്രൈസ്റ്റ്, മുഖാന്തരത്തിന്റെ മറ്റൊരു വേണ, മുഖാന്തരം എന്നുള്ള എന്റെ ഇംഗ്ലീഷ് വേണം, ത്രൂ. ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ ദൈവത്തോട് നിരപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തല നമ്മൾ മറന്നു പോകരുത്. അപ്പൊ കർത്താവ് ദൈവം നമ്മളെ ആഗ്രഹിക്കുകയാണ്, ബിഹോൾഡ്, നീ നോക്കൂ. അപ്പൊ നീ നോക്കിയാലാണ് നിനക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കുമ്പോ നമ്മൾ എന്താ കാണുന്നത്? നമ്മുടെ പുതിയ മുഖം കാണുകയാണ്. എന്താണ് നമ്മുടെ പുതിയ മുഖം? എന്താണ് നമ്മുടെ പുതിയ മുഖം? പുതിയ മുഖം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു സുന്ദരനായ ദൈവപുത്രനെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ കാണുവാൻ കഴിയും. ക്രിസ്തുവിന്റെ ഉള്ളിൽ കാണുവാൻ കഴിയും. ഒരു പണിയും ഇല്ലാത്ത ദൈവപുത്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു പക്ഷെ നിങ്ങൾക്ക് അത്ഭുതമാകും. നിങ്ങൾ ഇരിക്കും ദൈവത്തറയെ പണിതെടുക്കണോ? ദൈവത്തറയെ പണിതൊന്നും എടുക്കണ്ട. ഇസ് എ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ഇസ് എ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. നോക്കൂ എന്ന് പറയുമ്പോ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം വചനത്തിലൂടെ കാണുക. പരിപൂർണമായ പുതിയ സൃഷ്ടിയായ ദൈവപുത്രനെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ഓ ലോർഡ്, ഐ ലവ് യു. അപ്പൊ എല്ലാരും കാണാൻ തയ്യാറായോ? കാണാൻ തയ്യാറായോ? കഥ പറയാണ്, ഒരുത്തം ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാവുന്നു. നോക്കൂ, ബിഹോൾഡ്, നോക്കൂ. നോക്കാൻ തയ്യാറായോ? അത് നമുക്ക് നോക്കിയാലോ. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം. നോക്കിക്കോട്ടോ, നിങ്ങളെ കാണണോ? പുതിയ ക്രിസ്തുലാം, പുതിയ സൃഷ്ടിയായ ആ വ്യക്തിയെ കാണണോ? അവൾ എഴുതിയിരിക്കുകയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ, ക്രിസ്തുവിൽ നമ്മുടെ എല്ലാം തലയാ. അതിന്റെ മുകളിൽ ഒരൊറ്റ തല മാത്രമേ ഉള്ളൂ, ദൈവം. ക്രിസ്തുവിന്റെ തല ദൈവം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ, ക്രിസ്തുവിൽ നിങ്ങൾ, ശ്രദ്ധിച്ചു കേട്ടോ, പരിപൂർണരായിരിക്കുന്നു. പരിപൂർണരായിരിക്കുന്നു. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മളെ സൃഷ്ടിച്ച ആ പുതിയതായി സൃഷ്ടിച്ച സൃഷ്ടിപ്പ്. ആ സൃഷ്ടിപ്പിൽ നമ്മൾ ദൈവപുത്രന്മാരാണ്, പരിപൂർണരാണ്. ദൈവപുത്രന്മാരാണ്, പരിപൂർണരാണ്. നോക്കൂ, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായി. നോക്കൂ, അബ്രഹാം ആ നോട്ടത്തിൽ ലോകം മുഴുവൻ കണ്ടു. ഇപ്പോ ഇത് നിങ്ങളോട് നോക്കൂ എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കുകയാണ്. ഏതാനും കിലോമീറ്ററുകൾ മാത്രമുള്ള ഭൂമി കാണാൻ അല്ല അന്ന് എബ്രഹാമിന് അന്ന് കഴിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവം കണ്ണു തുറന്നപ്പോൾ ലോകം മുഴുവൻ കണ്ടതുപോലെ, ഇതാ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വരശരീരമുള്ള മനുഷ്യനെ മാത്രമേ കാണുവാൻ കഴിയുള്ളൂ എങ്കിലും ഇതാ ദൈവം ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുകയാണ്. ക്രിസ്തു കാൽവരിയിൽ നേടിയ, ക്രിസ്തു കാൽവരിയിൽ പുതിയതായി സൃഷ്ടിച്ച ആ ദൈവപുത്രനെ ഒന്ന് കാണുവാൻ തക്കവണ്ണം, ആ ദൈവപുത്രനെ ഒന്ന് കാണുവാൻ തക്കവണ്ണം ഇതാ നിങ്ങളുടെ കണ്ണ് ദൈവം തുറക്കുകയാണ്. നിങ്ങളുടെ കണ്ണ് താഴ്മയുള്ളവരുടെ കണ്ണ് ദൈവം തുറക്കുകയാ. ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുടെ കണ്ണ് ദൈവം തുറക്കുകയാ. അങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പരിപൂർണനായ ഒരു ദൈവപുത്രനായി നിങ്ങൾക്ക് നിങ്ങളെ കാണുവാൻ കഴിയും. പരിപൂർണനായ ഒരു ദൈവപുത്രനായി നിങ്ങൾക്ക് നിങ്ങളെ കാണുവാൻ കഴിയും. ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണനാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ദൈവാനുരൂപമാണ്. ഇതാണ് നമ്മുടെ പുതിയ മുഖം. ഇതാണ് നമ്മുടെ പുതിയ മുഖം. രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യമൊഴിയിൽ ഏതൊരു കാര്യം ഉറപ്പാക്കാം. എഫേസ്യലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ആ സൃഷ്ടി എങ്ങനെയാണ്? ആ സൃഷ്ടി എങ്ങനെയാണ് വായിച്ചേട്ട ദേവസനെ? പുതിയതായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തി എങ്ങനെയാണ്? 4:24.
നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി
4:24
സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ.
സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയുള്ളതാണ്? ബൈബിൾ എന്നാ പറഞ്ഞ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയുള്ളതാണ്? പണിതെടുക്കേണ്ടവനാണോ? അല്ല. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പണിതെടുക്കേണ്ടവനല്ല. സൃഷ്ടിക്കപ്പെട്ട വ്യക്തി ദൈവപുത്രനാണ്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്? ദൈവാനുരൂപമായി, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. ഒന്നാം മനുഷ്യനെ ആദത്തെ ഭൂമിയിൽ നിന്ന് എടുത്താണ് സൃഷ്ടിച്ചതെങ്കിൽ ഒടുക്കത്തെ ആദം വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ആ ആദത്തിന്റെ ഉള്ളിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ക്രിസ്തു എന്ന ആദത്തിന്റെ ഉള്ളിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒടുക്കത്തെ ആദത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ്? ദൈവാനുരൂപമായി, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് ആ മനുഷ്യൻ പരിപൂർണനാണ്. അവന്റെ പേരാണ് ദൈവപുത്രൻ. അത് ആത്മാവിലാണ് സൃഷ്ടികർമ്മം നടന്നിരിക്കുന്നത്. നമ്മുടെ ആത്മാവ് ദേഹി ദേഹം എന്നുള്ള മണ്ഡലത്തിൽ ആത്മാവിലാണ് സൃഷ്ടികർമ്മം നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിലത്രേ സൃഷ്ടികർമ്മം നടന്നിരിക്കുന്നത്. പുതിയ മുഖം കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ നമ്മളുടെ ഉള്ളിലെ ദൈവപുത്രൻ എങ്ങനെയാ? ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാ. ആ ക്രിസ്തുവുള്ള ഒരു മനുഷ്യന് ഇനി വല്ല പണിയുണ്ടോ? ഇല്ല. അവൻ പരിപൂർണനാണ്. അവൻ പരിപൂർണൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ ഒന്ന് കണ്ടേ, ഒരു പണിയും ഇല്ലാത്ത പരിപൂർണമായി ദൈവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്താൽ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവപുത്രന്മാരാണ് നിങ്ങളൊന്ന് കണ്ടേ. കണ്ടാൽ നിങ്ങൾ അവകാശമാക്കുക. അതാണ് നിങ്ങൾ, അതാണ് നമ്മൾ, പുതിയ നമ്മൾ. അതാണ് നമ്മുടെ പുതിയ മുഖം. അപ്പോ നിങ്ങൾ പറയും, അപ്പൊ ഞാൻ ഇന്നലെ ഭർത്താവായിട്ട് വഴക്കടിച്ചതോ ഇന്നലെ ഞാൻ അവളെ ഉണ്ടാക്കിയെടുത്ത് എറിഞ്ഞു കളഞ്ഞതോ, ഞാൻ ഇന്നലെ അവളെ തെറി വിളിച്ചതോ, ഇന്നലെ ഞാൻ അയാളെ അങ്ങനെ ചെയ്തതോ, ഇതിങ്ങനെ ചെയ്തതോ, അയ്യോ അത് നിങ്ങളുടെ പുതിയ മോഹം അല്ല. നിങ്ങൾ പുതിയ മോഹം ഉപയോഗിക്കാതിരിക്കുക. ഇതുവരെ പുതിയ മോഹം അവിടെ ഉണ്ട്, പക്ഷെ പുതിയ മോഹം ഉപയോഗിക്കാതെ. നിങ്ങൾ ഉപയോഗിച്ചത് പഴയതാണ്. അതിന്റെ തൊട്ട് മുകളില് 22-ാം വാക്യത്തിൽ പറയുന്നു, എഫേസ്യർ 4:22 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പഴയതാണ്. ആ പഴയതിനെ എടുത്ത് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ നിങ്ങൾ അതൊക്കെ കാണുന്നത്. പഴയതിനെയാണ് നിങ്ങൾ കാണുന്നത്, പുതിയതിനൊന്ന് കാണാൻ തുടങ്ങ്. പഴയതിനെ കണ്ടപ്പോഴാണ് ഞാൻ അയാളെ കാപ്പട്യത്തിൽ മറച്ചു വെച്ചതും ഇതൊക്കെ നിങ്ങൾ കണ്ടത്. എന്നാ പുതിയതിനൊന്ന് കാണാൻ തുടങ്ങ്. അപ്പൊ അതേതാണ് മനുഷ്യൻ? അതാണ് അവന്റെ 4:22 പറയുന്നത്. വായിച്ചേ.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി ഒതുക്കം പ്രാപിച്ച്
നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. അപ്പൊ ആള് ചിന്തിക്കുക, എന്റെ ജീവിതം എന്താ മാറാത്തെ, എന്റെ ജീവിതം എന്താ മാറാത്തെ, എന്റെ ജീവിതം എന്താ മാറാത്തെ. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് പറഞ്ഞതായിട്ട് അങ്ങ് പറഞ്ഞില്ല, വചനം പറഞ്ഞത് എടുത്തു പറഞ്ഞോളൂ. പലരും പറയുന്നത് ഷാജി വേർ പറഞ്ഞ പോലെ, ഷാജി വേർ വചനം പറഞ്ഞത് എടുത്തു പറയുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഒന്നും എന്നിൽ നിന്ന് ആരംഭിക്കുന്നില്ല, എന്നിലൂടെ അങ്ങ് വരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വചനത്തിന്റെ സപ്പോർട്ടോടുകൂടി അങ്ങ് തരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും ദൈവത്തോടുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. കാരണം അവിടെ നിന്ന് എല്ലാം വരുന്നതെല്ലാം എന്നെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ താഴേക്ക് ഏറ്റവും കുറച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാ. കാരണം ഈ പ്രശ്നം ഇതാണ്, ഞാൻ അടക്കം സഹകരിക്കുന്ന വ്യക്തികൾ മുഴുവൻ മുമ്പിലൊക്കെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങൾ വഷളായി പോകുന്ന പഴയ മനുഷ്യനാ. അപ്പൊ ഈ മനുഷ്യരോട് സ്പർശിക്കുന്നതോറും നമ്മൾ വഷളായിക്കൊണ്ടേയിരിക്കും. പ്രശ്നം ഈ വാക്യമാ. കാരണം ഒരു നന്മയും വസിക്കാത്ത ജഡത്തിൽ വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഭാര്യ തന്നെ ഞാൻ എന്നെ സൂക്ഷിക്കണം, കാരണം ഈ ജഡത്തിൽ വസിക്കുന്നവരാ ഞാൻ. അപ്പൊ എന്നിൽ നിന്ന് തന്നെ ധാരാളം പോയിസം കയറും, മറ്റുള്ളവരിൽ നിന്ന് ധാരാളം പോയിസം കയറും. അപ്പൊ കഴിയുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക, അതെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്, ദൈവം പറയുന്നത് അങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പൊ എന്തോ എന്താണ് ഗുണം? ഏതൊരു വചനം പറയുന്നു, നിന്റെ വചനമാകുന്നല്ലോ സത്യം, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണം. അത് നമ്മളെ ശുദ്ധിയുള്ളവരാക്കി മാറ്റിക്കൊണ്ടേ, ശുദ്ധിയുള്ളവരാക്കി മാറ്റിക്കൊണ്ടേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. അപ്പൊ അവന് അവന് ഉപയോഗിച്ച എന്ത് പറ്റും മനുഷ്യൻ? അവൻ വഷളായിക്കൊണ്ടേയിരിക്കും, വഷളായിക്കൊണ്ടേയിരിക്കും, വഷളായിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇത് നമ്മുടെ പഴയ മുഖമാണ്. കാൽവരിക്ക് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ പുതിയ മുഖമാണ്. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് പഴയ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഴയ തന്നെ കാണുന്നത്? കാരണം അവിടെ പറയുന്നത് നമ്മൾ ചെയ്യുന്നില്ല, ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നില്ല. ഇതിനെ ഉപേക്ഷിക്കാനുള്ള ടീച്ചിങ് എന്ന് സഭയിൽ കാണുന്നത് വിരളമാണ്. അങ്ങനെ സഭയിൽ കാണുന്നത് യേശുവിനെ ആരാധിക്കുക, യേശുവിനെ ആരാധിക്കുക. ഈ ബൈബിളിൽ പറയാത്ത കാര്യങ്ങളും കൊണ്ട് സഭ നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടായി 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 നിങ്ങൾ തന്നെ ഒരിക്കൽ ചിന്തിക്കും, ഈ സഹോദരൻ പറയുന്ന സത്യമാണല്ലോ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് പെട്ടെന്ന് ആ സഹോദരൻ വിഷമം ഉണ്ടായി, പക്ഷെ ബൈബിൾ പരിശോധിച്ചു നോക്കിയപ്പോൾ ആ സംഭവം ശരിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ പ്രാണം പോകുന്നതിന് മുമ്പ് ചിലരെങ്കിലും നേടാൻ പറ്റുമോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇതിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചില്ല എങ്കിൽ എന്ത് പറ്റും? അവനെ തന്നെയാണ് കാണുന്നത്, അവനെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാ നമ്മളെ ഉപദേശിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായി, അവൻ പുതിയ സൃഷ്ടിയായി, അവനൊരു പുതിയ മുഖമാണ്. ആ മുഖമാണ് അവൻ, അവന്റെ അപ്പന്റെ സാദൃശ്യ സ്വരൂപവുമാണ്. അവൻ ക്രിസ്തുവിൽ പരിപൂർണനാണ്, പരിപൂർണനാണ്. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ആ പുതിയ സൃഷ്ടി ഒരുക്കി കഴിഞ്ഞു. ആ പുതിയ സൃഷ്ടിയെ ഒരുക്കി കഴിഞ്ഞു, ദൈവപുത്രനെ ഒരുക്കി കഴിഞ്ഞു. ആരുടെ ഉള്ളിൽ? ക്രിസ്തുവിന്റെ ഉള്ളിൽ. അപ്പൊ ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ ഡ്യൂട്ടി ഇന്ന് പലരും ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞില്ല ബ്രദർ, എവറിത്തിങ് ഫിനിഷ്ഡ്, ഇനി അങ്ങ് ചെന്നാ പോരെ. ആ പറഞ്ഞ കറക്റ്റാ, ഇനി അങ്ങ് ചെന്നാ മതി. പക്ഷെ ചെല്ലണ്ടേ, ചെല്ലണ്ടേ, ചെല്ലണമെങ്കിൽ ആരെ അഞ്ച് വേണം? ഈ പറഞ്ഞ സംഭവം നടക്കണം, ഉപേക്ഷിക്കണം, പഴയവനെ ഉപേക്ഷിക്കണം. പഴയവനെ ഉപേക്ഷിച്ചാലേ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. ആര് ഉപേക്ഷിക്കണം? പഴയവനെ ദേഹി ഉപേക്ഷിക്കണം. സോള്, സോളാരാ മനുഷ്യൻ. ഉൽപ്പത്തി 2:7 മനുഷ്യനെ കുറിച്ച് പറയാ, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, എ ലിവിങ് സോൾ. അപ്പൊ ഈ സോൾ എന്ത് ചെയ്യണം? ദേഹി എന്ത് ചെയ്യണം? ദേഹി ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ചതിമോഹങ്ങളാൽ വഷളായി പോയ ആ പഴയ ഹൃദയത്തെ, ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഇതാണ് നമ്മൾ നേരത്തെ വായിച്ചില്ലേ, എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ വായിച്ചില്ലേ, ആ കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ ഞാൻ നീക്കി മാംസളമായ ഹൃദയം തരുമെന്ന്. പക്ഷെ നാം അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ദൈവം ഒന്നും ഫോഴ്സ്ഫുള്ളി നമ്മുടെ ജീവിതത്തിൽ ചെയ്യില്ല. ഇതാ ഞാൻ വാതിക്കാൻ മുട്ടുന്നു, നീ തുറന്നു തരണോ? ഞാൻ ചെയ്തു തരാം, നിനക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തു തരാം. പക്ഷെ നീ തുറന്നു കൊടുക്കണം, നിനക്ക് മനസ്സുണ്ടാകണം. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഇതേപോലെ തന്നെ നമുക്ക് മനസ്സുണ്ടാകണം, വാതിൽ തുറന്നു കൊടുക്കാൻ മനസ്സുണ്ടാകണം, പഴയ ജീവിതം ഉപേക്ഷിക്കാൻ മനസ്സുണ്ടാകണം, എന്നെ തന്നെ ഉയർത്തുന്ന ജീവിതം ഉപേക്ഷിക്കാൻ മനസ്സുണ്ടാകണം, ലോകമോഹങ്ങളിൽ ജീവിക്കുന്ന ആ ജീവിതത്തെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടാകണം. ഹല്ലേലൂയ. എന്നെ ആരും ഉയർത്തി പറയണ്ട, ആ മനസ്സുണ്ടാകണം. എന്നെ പബ്ലിക് കാണുന്ന, എന്നെ കാണിക്കുന്ന മനസ്സ് അത് വേണ്ട. ദ്രവ്യാഗ്രഹത്തിന്റെ സൂത്രവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. പഴയ മനുഷ്യൻ ഇരിക്കുന്നത് വേണ്ട. ദൈവത്തെ അനുഗമിക്കുന്ന മനസ്ഥലത്തിന് മാത്രം പോകണം. പണം നമ്മളെ അനുഗമിക്കണം, ഈ ലോകത്തിലുള്ള നമ്മളെ അനുഗമിക്കണം. കാരണം ഓരോ ദിവസവും നമുക്ക് എന്ത് വേണമെന്നുള്ളത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അത് എത്തിത്തന്നി എത്തിച്ചേർന്നിരിക്കും. അതിനുവേണ്ടി ദൂതന്മാർ ചുറ്റും വളരെ ആക്റ്റീവായി അനുസരണയോടെ ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. അവർ അത് നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരും. ഒരു ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലമാകും വേണ്ട. മുഖം നോക്കി ജനത്തോട് പറയണം, മോനെ മോളെ, നിന്നെ സൃഷ്ടിച്ച നിനക്ക് ശ്വാസവും ജീവനും നൽകി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പപ്പയുണ്ട് നിനക്ക്. ആ അപ്പന്റെ അടുക്കലേക്ക് ക്രിസ്തയേശുൻ മടങ്ങി വാ. ഇതാ യേശു പറഞ്ഞത്, അതിലേക്കുള്ള വഴി ഞാനാണ്, ഞാനാണ് വഴിയിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താ. എന്നെ കൂടെ ഒരുവനും പിതാവിന്റെ അടുക്കൽ എത്താൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദരൻ, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പുതിയ മുഖം ക്രിസ്തുവിന്റെ ഉള്ളിൽ നാം പരിപൂർണരായ ദൈവപുത്രന്മാർ. ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ല, സൃഷ്ടിക്കപ്പെട്ട ദൈവപുത്രന്മാർ. പക്ഷെ നമ്മുടെ വിഷയം, നമ്മൾ പഴയവനെ ഉപേക്ഷിച്ച് ദേഹി പഴയവനെ ഉപേക്ഷിച്ച് ആ പുതിയ സൃഷ്ടിയിലേക്ക് ചേരണം. പലരും ഇവിടം കൊണ്ടാണ് ദുരുപദേശ ഡോക്ടറിൻ ഉണ്ടാക്കിയത്. ക്രിസ്തുവേ, നമ്മളെ പരിപൂർണരായി കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല. ചെയ്യാനുണ്ടല്ലോ, അതായി എഴുതിയേക്കണേ, പഴയവനെ ഉപേക്ഷിക്കണം, പഴയവനെ ഉപേക്ഷിക്കണം. എന്നിട്ട് ഇങ്ങനെ ഡോക്ടറും പറയുന്ന ചെയ്യുന്ന ഒരു കാര്യം, പഴയവനെ ഉപേക്ഷിക്കാതെ പഴയവനിൽ തന്നെ തുടരുന്നു, പഴയവനിൽ തന്നെ തുടരുന്നു, പഴയവനെ തന്നെ തുടർന്നുകൊണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി കൈ കുറച്ച് കൈയടിച്ച് പാട്ടൊക്കെ പാടി അവർ ഭക്തരായിട്ട് തുടരുന്നു കേട്ടോ, ചിട്ടയായിട്ടല്ല, ഭക്തരായി തുടരുന്നു. പക്ഷെ പഴയവനെ ഉപേക്ഷിക്കുന്നില്ല. ഈ ഒരു തലമല്ല, പഴയവനെ ഉപേക്ഷിക്കണം. എന്നിട്ട് ചെയ്യണം, ദേഹി പഴയവനെ ഉപേക്ഷിച്ച് ദേഹി പുതിയവനോട് ചേരണം. അതാണ് ദേഹിയുടെ സാൽവേഷൻ, ദ സാൽവേഷൻ ഓഫ് ദ സോൾ. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അവസാനം നടക്കേണ്ടത്. വിശ്വാസ ജീവിതത്തിന്റെ ആദ്യം നമ്മൾ യേശു രക്ഷകനായി സ്വീകരിച്ചില്ലേ? അപ്പോൾ നാം പുതിയതായി സൃഷ്ടിക്കപ്പെടുകയല്ലായിരുന്നു ചെയ്തത്, പുതിയതായി സൃഷ്ടിക്കപ്പെട്ടതിൽ നാം വീണ്ടും ജനിക്കുകയായിരുന്നു ചെയ്തത്. മനസ്സിലായില്ല എനിക്ക്. സ്ക്രീനില് ഇത് ഞാൻ കാണിച്ചു തരാം. പണ്ട് നമ്മളൊരു സന്ദേശം പറഞ്ഞിട്ടുണ്ട്, ക്രിയേഷൻ പ്രിസീഡ്സ് ബർത്ത്, സൃഷ്ടിപ്പാണ് ജനനത്തിന് മുമ്പേ പോകുന്നതെന്ന്. അത് യൂട്യൂബിലും നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കാണുമായിരിക്കാം. നിങ്ങൾ അടുത്ത അപ്പി എടുത്ത് കേൾക്കുക. ഓക്കെ, നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫോം ഞാൻ ഇവിടെ കാണിക്കാം. Hallelujah. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. സഹോദരങ്ങളെ, നിങ്ങളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാങ്ങാണ്ടിയ. ഇതൊരു സീഡാ. ഈ സീഡ് സീഡിന്റെ ഉള്ളിൽ അത് പൂർണമായ ഒരു മാവ് അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു മാവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും നോക്കിയേ. ഇല്ല വേറെ, അതൊരു മാങ്ങാണ്ടി മാത്രമല്ലേ ഉള്ളൂ, അതിന് മാവൊന്നും ഇല്ലല്ലോ. ഒന്നുകൂടി നോക്കിയേ. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു മാങ്ങാണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കൈ നോക്കി, എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മാങ്ങാണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? 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 ഓക്കെ. ഇനി അതിന്റെ ഉള്ളിൽ ഒരു മാവ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഒന്നുമില്ല, ഒരു രക്ഷയില്ല. മാവ് കാണണം. ശ്രദ്ധിച്ച്, ഞാൻ കാണിച്ചുതരാം മാവിനെ. നോക്കിയോട്ടോ, ഇതിന്റെ ഉള്ളില് ഈ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? മാങ്ങാണ്ടിയുടെ ഉള്ളില് ഇരിക്കുന്നുണ്ടോ? അതിൽ ജീവനാട്ട സാധനം. അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ജീവനാ. ഇതണ്ട, ഈ സാധനം കണ്ട, ഇത് ജീവനാ. ഇത് അതിന്റെ ഹാഡ്സ് അല്ല, കട്ടിയുള്ള തൊലിയ. എന്നാൽ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ജീവന. ഈ സംഭവം പരിപൂർണമാണ്. ഇത് കംപ്ലീറ്റഡാ ഈ സാധനം. ഇത് കംപ്ലീറ്റഡാ. കാരണം ദൈവം ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കാന്നറിയാമോ? ഇതിന്റെ ഉള്ളില് മാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളില് മാവ് വേണ്ട, ഒളിപ്പിച്ചാൽ വേണ്ട. മാവ് വേണ്ട, 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 പുറത്തേക്കാണ് വേണ്ട. മാവ് അതിനുള്ളിലേ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അതായത് മാവ് അതിന്റെ ഉള്ളിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഉള്ളിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് മാവ്. ആ വിത്തിന്റെ ഉള്ളിലെ മാവുണ്ട്, അത് പരിപൂർണമാണ്. അതിപ്പോ ഒരു പ്രിയൊരു മാങ്ങയുടെ മാങ്ങാണ്ടി ആണ് എങ്കിൽ അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മൂവാണ്ടം മാങ്ങയല്ല, മാവല്ല. അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പ്രിയൊരു മാവ് തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അത് പരിപൂർണമാണ്, അത് പൂർണമാണ്. ദൈവം ചെയ്ത ആ പദ്ധതി പൂർണ്ണമാണ്. അതിന്റെ ഉള്ളിൽ ദൈവം ഒരിക്കല് ആ വിത്തിന്റെ ഉള്ളിൽ, ഇതിന്റെ ഉള്ളിൽ ദൈവം ഒരു തെങ്ങ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. തെങ്ങ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. പക്ഷെ തെങ്ങ് ഒളിപ്പിച്ചു വെച്ചാൽ വേറെ വിത്തുണ്ട്. ഇതാണ് ഈ വിത്തിന്റെ ഉള്ളിലൊക്കെ തെങ്ങ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. തെങ്ങ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ. പക്ഷെ ഇതാ മാങ്ങാണ്ടിയുടെ ഉള്ളില് മാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കണേ. തേങ്ങയുടെ ഉള്ളില് തെങ്ങ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ഇതെല്ലാം പരിപൂർണമാണ്, ഇതെല്ലാം പൂർണ്ണമാണ്, പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ ശ്രദ്ധിച്ചോട്ടോ, ഇതേപോലെ നമ്മളുടെ, ഇപ്പൊ നിങ്ങൾ കണ്ടോ ഈ മാങ്ങാണ്ടിയുടെ ഉള്ളിലെ ജീവനെ കണ്ടോ? ഇതേപോലെ നമ്മുടെ ആത്മാവിലെ പുതിയ സൃഷ്ടിപ്പിൽ, ആ പുതിയ സൃഷ്ടിപ്പിൽ ക്രിസ്തേശുവിന്റെ ഉള്ളിൽ ഇതാ ദൈവത്തിന്റെ വിത്തുണ്ട്. ദൈവത്തിന്റെ വിത്ത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവന്റെ വിത്ത് അവനിൽ വസിക്കും. ഒന്ന് യോഹന്നാൻ 3:9 ഒരു മനുഷ്യൻ പാപം ചെയ്യാത്തതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആ വിത്ത് പരിപൂർണമാണ്, ആ വിത്ത് പരിപൂർണമാണ്. എടുത്തിങ്ങനെ വായിച്ചത്,
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല.
ചിലരൊക്കെ കർത്താവ് ചിലത് കാണിക്കുന്നുണ്ട്, ചിലത് കാണിക്കുന്നുണ്ട്. കണ്ടാ നിങ്ങൾ അവകാശമാക്കും, കണ്ടാ നിങ്ങൾ അവകാശമാക്കും. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താ? എല്ലാരും ഉറക്കെന്ന് പറഞ്ഞ്, എല്ലാരുടെയും ഉറക്കെന്ന് പറഞ്ഞ്, അതിനറിയാവുന്ന ഒരാൾ നിങ്ങൾക്ക് അല്ല ഉറക്കെന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഗ്ലോറേ, ദൈവത്തിന്റെ വിത്ത് അവനെ വസിക്കുന്നു. പുതിയതായി സൃഷ്ടിക്കപ്പെട്ട പ്രിയ മകനെ, പ്രിയ മകളെ, ദൈവത്തിന്റെ വിത്ത് നിന്നിൽ വസിക്കുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ദൈവത്തിന്റെ വിത്ത് നിന്നിൽ വസിക്കുന്നുണ്ട്. ആ വിത്ത് പരിപൂർണമാണ്. ആ വിത്ത് പരിപൂർണമാ. വിത്ത് ഉണ്ടെങ്കിൽ പിന്നെ നീ ഒരു നല്ലൊരു കൃഷിക്കാരനായിക്കൂടെ, നല്ലൊരു കൃഷിക്കാരനായിക്കൂടെ. ഹല്ലേലൂയ. ഇനി ആ വിത്ത്, പരിപൂർണമായ വിത്ത് എന്ത് ചെയ്താ മതി കുഞ്ഞേ? ആ വിത്ത് നിനി, അത് ആത്മാവിലാണ്, അവിടെ പൂർണ്ണതയുള്ളതാണ്. നിന്റെ ദേഹിയിലേക്ക് അങ്ങ് മുളപ്പിച്ചെടുത്താൽ മതി. എന്ത് വേണം? നിന്റെ ദേഹിയിലേക്ക് അങ്ങ് മുളപ്പിച്ചെടുത്താൽ മതി. ഹല്ലേലൂയ. അങ്ങനെ ദേഹിയിലേക്ക് മുളപ്പിച്ചെടുക്കുമ്പോ നിന്റെ അകത്ത് ദൈവപുത്രൻ വെളിപ്പെടുന്ന കാഴ്ച നിനക്കും കാണാം, നിന്റെ ചുറ്റുപാടുള്ളവർക്ക് കാണാ. നിന്റെ ഭാര്യ പറയും, ചാച്ചൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നേരത്തെ. ഭർത്താവ് പറയേടി, നിനക്കൊരു മാറ്റം, ഇതെന്ത് പറ്റി? കഴിഞ്ഞ ദിവസം ക്രിസ്ചർച്ച് അല്ല, ഇപ്പൊ യൂത്ത് ചർച്ച, പിള്ളേരൊക്കെ ഇങ്ങ് വലുതായി. ഓക്കേ, അപ്പോ അതില് കണ്ടക്ട് ചെയ്തപ്പോ, ഒരു മകൻ കണ്ടക്ട് ചെയ്തപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. കഴിഞ്ഞ നേരത്തെ കണ്ടക്ട് ചെയ്ത പോലെ അല്ല ആ മകൻ കണ്ടക്ട് ചെയ്തത്. അവൻ കണ്ടക്ട് ചെയ്യുമ്പോ അവൻ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് യഥാർത്ഥത്തിൽ ആ ദൈവിക ചിന്തകളെ കണ്ടക്ട് ചെയ്യാം. എനിക്ക് അവിടെ വലിയ സന്തോഷമായി. കാരണം യഥാർത്ഥം സംഭവിച്ചെന്നറിയാമോ? അത് കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചോദിക്കാനാണ് ചിന്ത വന്നത്, മോനെ നിന്റെ കണ്ടക്ടറുടെ വ്യത്യാസം ഒന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നു, നീ ചില സഫറിങ്സുകളിലൂടെ കടന്നു പോവുകയാണ്. സഫറിങ്സുകളിലൂടെ, ചില സഫറിങ്സുകളിലൂടെ കടന്നു പോകുമ്പോഴാ അകത്തുനിന്ന് ചില മാറ്റങ്ങളൊക്കെ കടന്നു വരാനായിട്ട് തുടങ്ങും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ വിത്തുണ്ട്. ആ വിത്ത് പരിപൂർണമാണ്. ആ വിത്ത് പരിപൂർണം. ആത്മാവിൽ ദൈവപുത്രൻ പൂർണ്ണമാണ്. ദൈവാനുഭവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രിയോരും മാവാണെങ്കിൽ ആ മാങ്ങാണ്ടിയുടെ ഉള്ളിലുള്ള ജീവനിൽ ഇരിക്കുന്നത് മുഴുവൻ ആ മാവാണ്. ആ കൺസീൽഡ് ആയിട്ടുള്ള ആ മാവ് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് വളർന്ന് പന്തലിക്കും തോറും, വളരും തോറും അത് ആ മാവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭത്തിലാണ് നമുക്ക് വിത്ത് കിട്ടുന്നത്. അവിടെയാണ് നമ്മുടെ വീണ്ടും ജനനം, പുതിയ സൃഷ്ടിയിലുള്ള വീണ്ടും ജനനം. പുതിയ സൃഷ്ടിപ്പ് നടന്ന 2000 വർഷങ്ങൾക്ക്, 2000 കാൽവരി ക്രൂശിൽ വെച്ചാണ്. അതിനുള്ള വീണ്ടും ജനിക്കാനുള്ള അവസരം കിട്ടിയത് നമുക്ക് ഇപ്പോഴാണ്. അങ്ങനെ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കാണണം. ഹല്ലേലൂയ. നമ്മളോട് പറയാണ്, നോക്കൂ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എ ന്യൂ ക്രീച്ചർ, പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് ചേരണം. അതാണ് അവിടെ ദൈവവചനം പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിലാണ് നാം പരാജയപ്പെട്ടു പോകുന്നത്. ഒന്ന്, നമുക്കിത് അറിവില്ല. രണ്ട്, ഇത് അറിവില്ലാത്തത് കൊണ്ട് പിന്നെ അടുത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. മാത്രമല്ല, ഇത് അറിവില്ലാത്തത് കൊണ്ട് ഇതുകൊണ്ട് നമ്മൾ വേറൊരു ഡ്രോങ് ഡോക്ടറിന് ഉണ്ടാക്കി, ഈസി വഴി ഉണ്ടാക്കി. എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെയല്ല, എല്ലാം കഴിയിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളത് തുടങ്ങാനാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊക്കെ ദൈവം ഞങ്ങൾ ചെയ്തു തരിക. ഇതിനു വേണ്ടിയാണ് നമ്മൾ തുടങ്ങണം. അങ്ങനെ ക്രിസ്തുവിന്റെ അടിസ്ഥാനം വിട്ട് നമ്മൾ ആരംഭിച്ചു. അത് ആരംഭിച്ചപ്പോൾ തന്നെ കഴിഞ്ഞു എന്ന് പറയല്ല വേണ്ടത്, ഇനി അത് പൂർത്തിയാക്കണം. അതിനാരും സഹായിക്കും? ദൈവം സഹായിക്കും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കാൻ വിശ്വസ്ത. അദ്ദേഹം അത് ചെയ്യും. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ടത്, എഫേസ്യർ 4:22 നമ്മൾ ചെയ്യേണ്ടത് അവിടെ എഴുതിയിരിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളോ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അപ്പോ ആ ഇനി വഷളായി പോകുന്ന ആ നടപ്പ് നമ്മൾ നിർത്തുകയാണ്, ഉപേക്ഷിക്കുക. അപ്പൊ ഒരു തീരുമാനം എടുക്കണം, ആ ഒരു ജീവിതം ഞാൻ ഉപേക്ഷിക്കുക. എന്തിനുവേണ്ടിയാ ഉപേക്ഷിക്കണേ? കാരണം എന്റെ അകത്ത് വിത്ത് വന്നിട്ടുണ്ട്, വിത്ത്. അതുകൊണ്ട് ഞാൻ വിത്തിലേക്ക് കയറാൻ പോവാ. ഇനി എനിക്ക് പഴയ ജീവിതം വേണ്ട, ആഴത്തിലുള്ള ജീവിതം വേണ്ട, കെട്ടുപോകുന്ന വിത്തിലുള്ള ജീവിതം വേണ്ട, കെടാത്ത വിത്തിലുള്ള ജീവിതം മതി. അതുകൊണ്ട് ഞാൻ വിത്തിനോട് ചേരാൻ പോവാ, പുതിയ സൃഷ്ടിയോട് ചേരാൻ പോവാ. അവിടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി, വചനത്തിന്റെ ഫലമായി, സത്യത അറിയുമ്പോൾ സ്വതന്ത്രമാകുന്നുണ്ടോ? അല്ലെങ്കിൽ സ്വതന്ത്രമാവൂലേ? സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. അപ്പോ കാൽവരക്കുരിശിൽ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവാനുരൂപമായിട്ടാ. ഉൽപ്പത്തിയിൽ ആർക്ക് സൃഷ്ടിച്ചപ്പോഴും ദൈവാനുരൂപമായി സൃഷ്ടിച്ച്, പക്ഷെ അത് ഭൂമിയിൽ നിന്നുള്ളവനായിരുന്നു. പക്ഷേ ഇപ്പോ സ്വർഗത്തിൽ നിന്നുള്ള ശരീരത്തിലാണ് സൃഷ്ടിക്കണേ, ക്രിസ്തുവിലാണ് സൃഷ്ടിക്കണം. മറ്റത് മണ്ണിൽ നിന്നുള്ള ശരീരത്തിൽ സൃഷ്ടിച്ച, ഭൂമിയിൽ നിന്നുള്ളവൻ ആയിരുന്നു ആദം, എന്നാൽ ഒടുക്കത്തെ ആദമായ ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവൻ, സ്വർഗീയൻ. ആദത്തിലുള്ളവർ ഭൂമിയിൽ നിന്നുള്ളവനെ പോലെ, സ്വർഗത്തിൽ സ്വർഗീയരായ നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെ. അപ്പോ ഇവിടെ പറയാണ്, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല, സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു, സൃഷ്ടിക്കപ്പെട്ട. എപ്പോഴും ടെൻസ് വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളു. അപ്പൊ എന്തിനാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കാൻ? ഇവിടെ കിട്ടിയോ? ആര്? ദേഹി, സോള്. സോള് പഴയനെ ഉപേക്ഷിച്ച് സോള് പുതിയവനെ ധരിക്കണം. പോകുന്നുണ്ടോ ഈ ജീവിതയാത്ര? അത് പോകുന്നുണ്ടോ? പോകുന്നില്ല. അങ്ങനെ ആള് മാറത്തില്ല. അഭിനയിക്കാം നമുക്ക്, ഭക്തനായി ഭക്തയായി അഭിനയിക്കാം, ആള് മാറില്ല. അപ്പോ പഴയതിനെ ഉപേക്ഷിക്കണം. അപ്പൊ പഴയതിനെ ഉപേക്ഷിച്ച് ദേഹി പുതിയതിലേക്ക് വന്നു ചേരണം. അങ്ങനെ പഴയതിനെ ഉപേക്ഷിച്ച് ദേഹി പുതിയതിലേക്ക് വന്ന് ചേരുന്നത് അതിന്റെ അവസാനമാണ്, ദേഹിയുടെ സാൽവേഷൻ. ആദ്യമേ നമ്മൾ യേശുവിനെ രക്ഷകനായി ചേർക്കുമ്പോൾ നമുക്ക് വിത്ത് കിട്ടും, ആത്മാവിൽ വിത്ത് കിട്ടും. ദൈവത്തനായി പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഉള്ളിൽ വിത്ത് കിട്ടും. ക്രിസ്തുവിന്റെ ഉള്ളിലാട്ടോ, ക്രിസ്തുവിന്റെ ഉള്ളിൽ. നമ്മൾ നേരത്തെ ആറത്തിന് ഉള്ളിൽ നമ്മളെല്ലാം സൃഷ്ടിച്ചു, അതേപോലെ ക്രിസ്തുവിന്റെ ഉള്ളിൽ നമുക്ക് വിത്തായി. പക്ഷെ അത് ആട് വളർന്ന് നമ്മുടെ ദേഹിയിലേക്ക് കയറണം. അപ്പൊ ദേഹിയിലേക്ക് കയറണം, എന്ത് വേണം? നമ്മൾ പഴയതിനെ ഉപേക്ഷിക്കണം. കാരണം ദേഹി ഓൾറെഡി പണിതി കിടക്ക, പഴയതിനെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാൽ മാത്രമേ പുതിയത് വരത്തുള്ളൂ, ഉപേക്ഷിച്ചാൽ മാത്രമേ പുതിയത് വരത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റുകയില്ല. ഈ കമ്പ്യൂട്ടറിൽ ഈ പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോ ഒരു വിൻഡോ 7 or 8.1 ഉള്ള ഒരു കമ്പ്യൂട്ടർ, അതിലേക്ക് ഇപ്പൊ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ബൂട്ട് USB ഉണ്ടാവും. ആ USB കുത്തി നമ്മൾ അതിനുള്ള പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ അത് ചെയ്യണം എന്നറിയാമോ? അതിന്റെ ഉള്ളിൽ, ആ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള പഴയ സിസ്റ്റത്തെ മുഴുവൻ അത് ഫോർമാറ്റ് ചെയ്ത് കളയും, അത് അതായത് മാച്ച് കളയും, എടുത്ത് കളയും. അതെടുത്ത് കളഞ്ഞാലേ പുതിയത് വരാൻ പറ്റൂ. അതെടുത്ത് കളഞ്ഞിട്ടാണ് ആ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിലേക്ക്, ഹാർഡ് ഡിസ്കിലേക്ക് എല്ലാം പുതിയ ആ പ്രോഗ്രാം. ഇപ്പൊ വിൻഡോസ് 10 ആണെങ്കിൽ വിൻഡോസ് 10 അങ്ങ് നിറയും. അപ്പൊ പഴയതിനെ കളയണ്ടേ? ആ പഴയതിനെ കളയുന്ന പ്രോസസ്സ് നമ്മുടെ ജീവിതം നടക്കണം. ഇത് നമ്മൾ തയ്യാറല്ലെങ്കിലോ? ഇത് നമ്മൾ തയ്യാറല്ലെങ്കിൽ ഈ പ്രോസസ്സ് നമ്മുടെ ജീവിതം നടക്കില്ല. അപ്പൊ ഈ പ്രോസസ്സ് കർത്താവ് പറഞ്ഞു തരിക. ഇതാണ് കർത്താവ് പറഞ്ഞ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുന്നുള്ളൂ. അപ്പൊ ചാകം തയ്യാറാകണം. അതായത് ആ വിത്തിന്റെ കവറില്ലേ, കവർ പൊട്ടണം, കവർ പൊട്ടി അത് മുളയ്ക്കണം. അപ്പോഴാണ് അകത്തുനിന്ന് പുതിയത് കടന്നു വരുന്നത്. ആ കവർ പൊട്ടാതെ ഒരിക്കലും അത് വെളിയിലെ കിടങ്ങത്തില്ല, ആ ജീവൻ വെളിയിൽ ഇറങ്ങില്ല, ആ കവർ പൊട്ടണം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശുവിനെ രക്ഷകനായി ചേരുമ്പോൾ ആത്മാവ് അത് വിത്ത് വന്നു കഴിഞ്ഞു, നാം വീണ്ടും ജനിച്ചു, വീണ്ടും ജനിച്ചു. ഇനി നമ്മുടെ ദേഹി ചെയ്യേണ്ടത് പഴയതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയതിലേക്ക് വന്ന് ചേരണം. അങ്ങനെ പുതിയതിലേക്ക് വന്ന് ചേരുമ്പോഴാണ് നാം ജയം പ്രാപിക്കുന്നത്. പഴയതിനെ ഉപേക്ഷിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം പഴയതിനെ ഉപേക്ഷിക്കുമ്പോൾ പഴയതുമായി ബന്ധപ്പെട്ട പലതും ഉപേക്ഷിക്കേണ്ടവരും, അവിടെയാണ് ആളുകളെ പിന്തിരിഞ്ഞു പോകുന്നത്. പഴയതിനെ ഉപേക്ഷിക്കാനൊക്കെ അവർ കേൾക്കുമ്പോ ഞാനറി ദൈവേ ഞാൻ പഴയതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു കേട്ടോ, ഉപേക്ഷിച്ചു. ഇതല്ല പഴയതിനെ ഉപേക്ഷിക്കൽ. അങ്ങനെയൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇച്ചിരി പ്രയാസമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ തൊലി ഉരിഞ്ഞു കളയണ പോലെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടാവും പഴയതിനെ ഉപേക്ഷിക്കുമ്പോൾ. പഴയതിനെ ഉപേക്ഷിക്കുമ്പോൾ പല പല വിഷയങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പഴയത് ഉപേക്ഷിച്ച പുതിയതിലേക്ക് കയറി വരുമ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതാണ് നമ്മുടെ ദേഹിയുടെ സാൽവേഷൻ. അല്ലോടെ എല്ലാവരും ഒന്ന് പത്രോസ് ഒന്നാമത്തെ 9 വാക്യം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അത് മുഴുവൻ നിങ്ങൾ മോളിൽ നിന്ന് തുടങ്ങി തന്നെ താഴേക്ക് വായിക്കണം. അപ്പോഴാണ് കുറെ കൂടി അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. വായിച്ചേ 9.
നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾക്കറിയാലോ ട്രാൻസ്ലേഷൻ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലെ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് റിസീവിംഗ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഈവൻ ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷയല്ല, ദേഹി രക്ഷ പ്രാപിക്കുകയും. അപ്പൊ ദേഹി രക്ഷയാണ്. ഗ്ലോറി, ഞാനിപ്പോ ഇംഗ്ലീഷ് കെ ജെ വി എന്നാ വായിച്ചു കേട്ടോ. ഹല്ലേലൂയ. അപ്പോ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനമായ ആ ദേഹീരക്ഷ നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ തന്നെ കാണാം. ദ റിസീവിംഗ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഈവൻ ദ സാൽവേഷൻ ഓഫ് യുവർ സ്പിരിറ്റ് അല്ല സോൾസ്. ദേഹീരക്ഷ. ഹല്ലേലൂയ. അപ്പോ നിങ്ങളുടെ വിശ്വാസിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭത്തിൽ നമുക്ക് സീഡ് കിട്ടി ആത്മാവിൽ. ആ സീഡ് പരിപൂർണമാണ്. ആ സീഡ് ദൈവാനുരൂപമാണ്, ദൈവസാദൃശ്യമാണ്. ആ പ്രിയോരുമാവിന്റെ വിത്താണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉള്ളത് പ്രിയോരുമാവാണ്. ആ മാവിലുള്ളത് പ്രിയോരുമാങ്ങയാണ്, മാങ്ങകളാണ്. ഇതേപോലെ തന്നെ ദൈവത്തിന് വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നു. ആ വിത്തിൽ നിന്നുള്ള വളർച്ചയ്ക്ക് പാപം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല, പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പൊ ഇത് വ്യക്തതയോടെ നമുക്ക് ബോധം ഉണ്ടാകണം. അപ്പൊ നമുക്ക് പിന്നെ ഇനിയിപ്പോ രണ്ട് മനുഷ്യൻ, നമ്മൾ ഒന്ന് നമ്മുടെ അനുഭവത്തിലുള്ള മനുഷ്യനാണ് പഴയ മനുഷ്യൻ. എന്നാൽ നമ്മൾ ഇനി കാണേണ്ട മനുഷ്യനാണ് പുതിയ മനുഷ്യൻ. നീ കണ്ടാൽ നീ അത് അവകാശം മാറും. അപ്പൊ ഈ രണ്ട് മനുഷ്യനെ നമ്മൾ കാണുകയാണ്. ആദ്യത്തവനെ നമ്മൾ കാണുക മാത്രമല്ല ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുക. ചനിമോകൾ വഷളായി പോയ പഴയാണ് അഭിനയക്കാരൻ, കാപട്യക്കാരൻ. എന്നാൽ പുതിയവനെ നമ്മൾ കാണുകയാണ്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ക്രിസ്തുവിൽ പരിപൂർണമാക്കപ്പെട്ട പുതിയ മനുഷ്യൻ അഥവാ ദൈവപുത്രൻ. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്റെ ജീവിതം ഒരു ഷിഫ്റ്റിങ്ങിലാണ്. പഴയതിനെ ഉപേക്ഷിക്കുന്നു, പുതിയതിലേക്ക് വരുന്നു. ഈ ഒരു പ്രോസസ്സാണ് ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തെ നമുക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത്. പുതിയ നിയമം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാ. ഈ ഒരു പ്രോസസ്സാണ് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്, നടക്കുന്നത്, നടക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ഒരു പ്രോസസ്സാണ്, പ്രോസസ്സിലൂടെ കടക്കുമ്പോഴാണ് ഗോതമ്പ് മണിയുടെ പുറം തകരുന്നത്. അതാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ഭാഗമാണ്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ഭാഗമാണ് അത്. ഇതാണ് ദൈവത്തിന് നമ്മളിൽ ആവശ്യമായിരിക്കുന്നത്. മാർക്കോസ് സുവിശേഷം 14 9 വാക്യം വളരെ പ്രാധാന്യമേറിയ സുവിശേഷത്തിന്റെ കാതലാണ്. വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് കർത്താവ് മരിക്കുന്നതിന് മുമ്പ്, കാൽവരിക്കുശി യാഗമാകുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് കർത്താവ് അത് എഴുതുന്നത്. 14:9 വായിച്ച്
സുവിശേഷം പ്രസംഗിക്കും, സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
ശ്രദ്ധിച്ചാട്ടെ, സുവിശേഷം കർത്താവ് സത്യം ചെയ്ത് പറയാണ്, സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു. ആരുടെ സുവിശേഷം? നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷമല്ല, കർത്താവ് പ്രസംഗിച്ച സുവിശേഷം കേട്ടോ. ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം. ഈ സ്ത്രീയെ ഓർക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നല്ല, സ്ത്രീ ചെയ്തത് ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. അങ്ങനെയാണ് അതിന്റെ റിയൽ ട്രാൻസ്ലേഷൻ, നമുക്കത് കാണുവാൻ കഴിയുന്നത്. അപ്പോ അവിടെ എന്താണ് സംഭവം അത് നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. അതിന്റെ 3 മുതൽ ഒന്ന് വായിച്ചേ. 3 മുതൽ
അവൻ ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡാ മാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ തൻ തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിന്? ഇത് 300 അധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. എന്നാൽ യേശു അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്? ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കേ ഉണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. അവൾ തന്നാലാവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
അപ്പൊ സഹോദരങ്ങളെ, അവിടുത്തെ ഒരു ചെറിയ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിക്കോട്ടെ. ഇവിടെ ഞാൻ സ്ക്രീൻ എനിക്ക് ഷെയർ ചെയ്യാം. അവളുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുമെന്നല്ല പറഞ്ഞത്, അവൾ ചെയ്തത് അറിയിക്കുമെന്നാ പറഞ്ഞത്. ഓക്കേ, അപ്പൊ അവളെയും കൂടി ഓർക്കും, ഇത്ര ഉള്ളു. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിപ്പോ പല ബൈബിളുകൾ കാണാം. അതില് നിങ്ങൾ കാണുന്നത് ഇതാ, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എന്ന ബൈബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ NLT എന്നതിന് പറയുന്നേ, അതിൽ എഴുതണമുണ്ടോ? അത് ഞാൻ വായിക്കാം. ഐ വിൽ ടെൽ യു ദ ട്രൂത്ത്, വേർഎവർ ദ ഗുഡ് ന്യൂസ് ഈസ് പ്രീച്ച്ഡ്, സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു, ത്രൂ ഔട്ട് ദ വേൾഡ് ദിസ് വുമൻസ് ഡീഡ് വിൽ ബി റിമെമ്പേർഡ് ആൻഡ് ഡിസ്കസ്ഡ്. ഈ സ്ത്രീ ചെയ്ത പ്രവൃത്തി ഓർക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. എന്താണ് എഴുതിയേക്കണേ? സുവിശേഷം. യേശു പറഞ്ഞു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഈ സ്ത്രീ ചെയ്ത പ്രവൃത്തി ഡിസ്കസ് ചെയ്യും, അവിടെ എല്ലാം അതിനെക്കുറിച്ച് ഓർക്കും. യേശു സത്യം ചെയ്ത് പറയും, എന്റെ സുവിശേഷമാണോ ഈ സ്ത്രീ ചെയ്തത്? ഓർക്കും. ഈ സ്ത്രീ ചെയ്തത് എന്താ? ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ ഭാഗം. അതായത്, നേരത്തെ നമ്മൾ കണ്ടു ആ മാങ്ങാണ്ടിയുടെ ഉള്ളിലാണ് ജീവൻ ഇരിക്കുന്നത്. ആ ജീവനാണ് വെളിപ്പെടേണ്ടത്. പക്ഷെ പുറത്ത് ആ മാങ്ങാണ്ടി തകർന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ ജീവൻ വെളിപ്പെടുത്തുള്ളൂ. ഗോതമ്പോണി നിലത്തുള്ളിൽ ചത്തെങ്കിൽ മാത്രമേ ജീവൻ വെളിപ്പെടുത്തുള്ളൂ. ഇതേപോലെ ഞാനും നിങ്ങളും യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ചപ്പോ നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ ദൈവത്തിന്റെ വിത്ത് വന്നു. പരിപൂർണമായ ആ വിത്ത് വന്നു കഴിഞ്ഞു. പക്ഷെ ഇനി അത് വെളിപ്പെടണം. ഇതിന്റെ പേരാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പ. ഇതിനുവേണ്ടി സകല സൃഷ്ടികൾ ഇപ്പൊ നമ്മുടെ കാത്തിരിക്കുക, ദൈവം കാത്തിരിക്കുക. അപ്പോ ആ വെളിപ്പാട് നടക്കണം. ഇതേപോലെ തന്നെയാണ് ആ വെങ്കൽ ഭരണി, ആ സ്വച്ഛജട മാംസി തൈലം, അലാബാസ്റ്റർ ജാർ. ആ ജാറ് കാണാൻ വളരെ മനോഹരമാണ്. അവിടെ എഴുതിയിട്ടില്ലേ 300 വെള്ളിക്കാശ് എന്നൊക്കെ പറയുന്നേ. അതിന്റെ അർത്ഥം ഇത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഒരാളുടെ 1 വർഷത്തെ വേജസ് വേണം അതിൽ 1 കുപ്പി വാങ്ങിക്കാൻ. അത്രത്തോളം വില പിടിച്ച സംഭവമാണത്. വളരെയധികം വില കൂടിയ പെർഫ്യൂമുകളൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മില്യൺ കണക്കിന് വിലയുള്ള പെർഫ്യൂമുകളൊക്കെ ഉണ്ട്. ഞാൻ അതിശയിച്ചു, ഇത്രയധികം വിലയുള്ള പെർഫ്യൂമുകളോ. അപ്പൊ ഇതേപോലെ വളരെ വിലയുള്ള പെർഫ്യൂമാണത്. അപ്പോ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കുകയുള്ളൂ. നോർമലി ഉപയോഗിക്കാനായിട്ട് അധികം ആരും പോകത്തില്ല. പക്ഷെ ഈ സ്ത്രീ തന്റെ 1 വർഷമായിട്ട് താന് ഇതാ പണിയെടുത്ത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന അലാബാസ്റ്റർ അല്ലെങ്കിൽ സ്വച്ഛജല മാംസി തൈലം, ആ കുപ്പി പൊട്ടിച്ച് യേശുവിനെ അഭിഷേകം ചെയ്യുക. കാരണം ആ കുപ്പി വളരെ മനോഹരമാണ്, അവക്കത് വളരെ വിലയേറിയതാണ്, അവളത് പൊട്ടിക്കാൻ തയ്യാറല്ല. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു മീറ്റിംഗിന് വെച്ചിട്ട് ഒരു സഹോദരിമാരോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഇങ്ങനെ 1 വർഷം പണിയെടുത്തിട്ട് നിങ്ങൾ ഇതാ ഒരു പ്രത്യേകമായ പെർഫ്യൂം നിങ്ങൾ വാങ്ങി, നല്ല ഭംഗിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു പെർഫ്യൂം, ഒരു ജാറ് നിങ്ങൾ ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിലൊരു സ്ത്രീ പറയാം, ഞാനാണെങ്കിൽ ആർക്കും കൊടുക്കത്തില്ല. അങ്ങനെ നിങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കുന്ന സാധനമാണ് ക്രിസ്തുവിന് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ആർക്കും കൊടുക്കാത്ത സാധനം എന്ന് പറഞ്ഞേ. ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട. നമ്മുടെ ഈ ജീവിതം നമ്മൾ ആർക്കും കൊടുക്കത്തില്ല, ശരിയല്ലേ? ഈ ജീവിതം വേറെ ആർക്കും വേണ്ടി തകർക്കാൻ ഞാൻ തയ്യാറില്ല. പലപ്പോഴും പറഞ്ഞു, എനിക്കൊന്ന് ജീവിക്കണ്ടേ, നിങ്ങളൊന്ന് സമ്മതിക്കത്തില്ലേ? യേശുവിന്റെ അടുക്കെ വരുമ്പോ അങ്ങനെയല്ല, എനിക്കിനി ജീവിക്കണ്ട, അങ്ങ് ജീവിച്ചു തകർക്കാൻ തയ്യാറാണ്, എനിക്കിനി ജീവിക്കണ്ട, ഇനി അങ്ങ് ജീവിച്ചാൽ മതി എന്നിട്ടൂടെ, ഞാൻ ക്രൂശിക്കപ്പെടും, ഇനി ഞാനല്ല ക്രിസ്തു എന്നിട്ട് അങ്ങ് ജീവിക്കണം. അങ്ങനെ ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു മനോഭാവമായിരുന്നു. ആ സന്ദേശമാണ് ഇതിൽ കാണിക്കുന്നത്. അവള് ഇത്രത്തോളം പ്രീഷ്യസ് ആയിട്ടുള്ളത് അങ്ങ് പൊട്ടിച്ച് യേശുവിനെ അങ്ങ് അഭിഷേകം ചെയ്യും. എന്തോ സംഭവം, നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ അകത്തുള്ള പെർഫ്യൂമിനെ വെളിപ്പെടുത്തുക. ആ പെർഫ്യൂമാണ് യേശുവിന് വേണ്ടത്. ആ ദൈവത്രം വെളിപ്പെടുന്നതാണ് യേശുവിന് വേണ്ടത്. അവന്റെ പ്രാണന്റെ അകൃത്യാഗമായി തീർന്നിട്ട് അവന്റെ സന്തതിയെ കാരണം, അതാണ് യേശുവിന് വേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ സ്ത്രീ ചെയ്തത് ആ തൈലത്തെ പൊട്ടിച്ചു, തൈല കുപ്പിയെ പൊട്ടിച്ചു. കുപ്പിയെ പൊട്ടിക്കാൻ തയ്യാറല്ല, നമ്മുടെ ജീവിതത്തെ യേശുവിനോട് കൊടുക്കാൻ തയ്യാറാണ്. ആ കുപ്പിയെ പൊട്ടിച്ചിട്ട് അതിനുള്ളിലെ തൈലം കൊണ്ട് യേശുവിനെ അഭിഷേകം ചെയ്തതുപോലെ, ഇതാ നമ്മുടെ ഈ ജീവിതം കർത്താവിനെ സമർപ്പിച്ച്, കർത്താവിനെ അനുഗമിച്ച്, ഇതാ ആ ത്യാഗ നിറഞ്ഞ യാത്രയിലൂടെ പോയി ഈ ജീവിതം ഒരു യാഗമായിട്ട് ദൈവസന്നിധിയിൽ വെച്ചിട്ട് നമ്മുടെ അകത്തുള്ള പുറത്തെ മനുഷ്യനെ വെളിപ്പെടുത്തണം. അകത്തുള്ള അകത്തെ മനുഷ്യനെ പുറത്തേക്ക് നാം വെളിപ്പെടുത്തണം. അങ്ങനെ അകത്തുള്ള ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പരിപൂർണമായ മനുഷ്യനെ, ദൈവപുത്രനെ നമ്മിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. ഇതാണ് സകല സൃഷ്ടികളിലേക്ക് നമ്മുടെ കാത്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ സ്ത്രീ ചെയ്ത സംഭവം എന്റെ സുവിശേഷമാണെങ്കിൽ അത് ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കുന്നുവോ അത് പ്രസംഗിക്കപ്പെടും. അതാണ് ഇതിന്റെ കാതൽ. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി കഴിഞ്ഞു, നിങ്ങളെ എന്നിൽ പരിപൂർണരാക്കി കഴിഞ്ഞു, ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ പുറത്തെ തകർത്ത് പഴയ മനുഷ്യന്റെ ജീവിതത്തെ നിങ്ങൾക്കായി ഉപയോഗിക്കാതെ എനിക്കായി ഉപയോഗിച്ച് അതിനെ തകർത്ത് ഈ പുതിയവനെ ഇതാ അകത്തുനിന്ന് പുറത്തേക്ക് വെളിപ്പെടുത്തുക. ഇതാണ് സുവിശേഷത്തിന്റെ മർമ്മം. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതെല്ലാവർക്കും പ്രസംഗിക്കപ്പെടും, എല്ലാവരും പ്രസംഗിക്കപ്പെടും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന സുവിശേഷം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണോ എന്ന് ഒന്ന് വിശകലനം ചെയ്യുവാൻ കർത്താവ് പറഞ്ഞ ഈ ഒരു സംഭവം വെച്ചൊന്ന് മാർക്ക് ചെയ്താൽ മതി. യേശു പറഞ്ഞു, സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കുന്നു, അവിടെയല്ല, അവിടെയല്ല, ഇതിൽ ചില സ്ഥലങ്ങളിലല്ല, അവിടെയല്ല, അവിടെയല്ല. ഈ സ്ത്രീ ചെയ്ത സംഭവം ഓർമ്മയ്ക്കായിട്ട് പ്രഖ്യാപിക്കപ്പെടും. കാരണം ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ, ഇതാണ് സുവിശേഷത്തിന്റെ മർമ്മം, ഇതാണ് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടത്. സർവസൃഷ്ടികൾ കാത്തിരിക്കുന്ന ദൈവപുത്രന്മാരെ നമ്മളിവിടെ വെളിപ്പെടുത്തുക. അതിനായി ദൈവ സകലത ഒരുക്കി, നമ്മൾ സഹകരിച്ചാൽ മാത്രം മതി. എങ്ങനെ സഹകരിക്കണം? പഴയതിനെ ഉപേക്ഷിക്കണം. നമ്മുടെ ദേഹി പഴയതിനെ വിട്ടിട്ട് പുതിയതിലേക്ക് കടന്നു വരാൻ തയ്യാറാണ്. ഞാൻ ചിന്തിക്കുന്നു, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്വർഗീയ പിതാവ് ക്രിസ്തുവിലൂടെ ഇതാ നമ്മളോട് സംസാരിച്ചു. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ഡിനോമിനേഷൻ തലത്തിലേക്ക് ഓടിപ്പോവുകയല്ല, നമ്മുടെ മതത്തിന്റെ തലത്തിലേക്ക് ഓടിപ്പോവുകയല്ല, വിശുദ്ധ ബൈബിളിൽ ഇത് അങ്ങനെ തന്നെയൊന്നും ആകണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ അടിസ്ഥാനമിട്ട് വളരണം. അങ്ങനെ വളരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉള്ളിൽ റിസൾട്ട് വരും, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കാൻ തുടങ്ങും, നിങ്ങൾ ദൈവപുത്രനായി വെളിപ്പെടാൻ തുടങ്ങും. ദൈവപുത്രനായി വെളിപ്പെട്ടാലോ നിങ്ങൾ ലോക സകലരെയും സ്നേഹിക്കും, ഒരു കൂട്ടരെ മാത്രമല്ല സകലരെയും സ്നേഹിക്കും. നിങ്ങൾ വഴക്ക് പറയുന്നവരെയും ഏവരെയും നിങ്ങൾ സ്നേഹിക്കും, നിങ്ങൾ തിരുത്തപ്പെടാൻ തയ്യാറായിരിക്കും. അഹങ്കാരമല്ല നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നത്, പകരം താഴ്മ കടന്നു വരും. പക്ഷെ ആ സമയം തന്നെ നിങ്ങൾ വളരെ യൂദാഗോത്രത്തിന്റെ സിംഹത്തിന്റെ ബോൾഡ്നെസ്, ധൈര്യം നിങ്ങൾക്കുണ്ടാകും. കാരണം നിങ്ങൾക്കറിയാം, ഈ ജീവിതം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഞാൻ പുതിയ സൃഷ്ടിയിൽ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു, ക്രിസ്തുവിൽ എന്റെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. അത് ഞങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ മുമ്പിലാണ്. ക്രിസ്തു പറഞ്ഞു, ഇതാ എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും ആയവന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു പോകും. അങ്ങനെ ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ കുടുംബമായി മാറുക. ജാതിയല്ല, സംഘടനയല്ല, ഡിനോമിനേഷൻ അല്ല, ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ കുടുംബമായി മാറുക. സഹോദരങ്ങളെ, കേട്ട വചനത്തിന്റെ മുമ്പാകെ അവനവൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, എന്നിട്ട് തന്നെ തന്നെ ഒന്ന് ശോധനയാണ്. എല്ലാ കണ്ണിലും അടയട്ടെ, എല്ലാ കണ്ണിലും അടയട്ടെ. സഹോദരങ്ങളെ, പ്രസംഗം കേട്ടു, ഇനിയാണ് നിങ്ങളുടെ കാതലായ ഭാഗം. ഈ കാതലായ ഭാഗത്ത് നിങ്ങൾ ആരും ഓഫ് ചെയ്യരുത്, ശ്രദ്ധിക്കുക. ഇനിയാണ് കാതലായ ഭാഗം. ഇനി ഞാനായിട്ടില്ല, ഇതാ ദൈവം എന്നോട് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കും. ഇനി ഇപ്പൊ നിങ്ങൾ ദൈവത്തോട് ഇടപെടാൻ പോവുകയാണ്, നിങ്ങൾ ദൈവത്തോട് ഇടപെടാൻ പോവുകയാണ്. എല്ലാ കണ്ണിലും അടയട്ടെ. ഒല്ലോട എല്ലാ അവനവനെ തന്നെ ശോധന ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. സുവിശേഷത്തിന്റെ കാതൽ മക്കളെ ദൈവം നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ പഴയ മുഖം ചതിമോഹങ്ങളെ വഷളായിപ്പോയത്. അതാ എന്നാൽ നിയമങ്ങൾ വഴി ഉണ്ടാക്കിയെടുത്ത കപടമുഖം മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി. എന്നാൽ പിതാവ് ക്രിസ്തുവിനെ യാഗമാക്കി കാൽവരിയിൽ പുതിയതായി സൃഷ്ടിച്ച ആ പുതിയ സൃഷ്ടിയുടെ പുതിയ മുഖം ബിഹോൾ, അതിലേക്ക് നോക്കുവാൻ ദൈവം നമ്മൾ ആവശ്യപ്പെട്ടു. നോക്കിയാൽ എന്താണ് ഗുണം? നോക്കിയാൽ അതിന് അവകാശം. നോക്കിയപ്പോൾ ഞാൻ എന്താണ് കണ്ടത്? ആ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്. നോക്കിയപ്പോൾ ഞാൻ എന്താണ് കണ്ടത്? ആ ക്രിസ്തുവിൽ ഞാൻ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമുള്ള ദൈവത്തിന്റെ മകനാണ്. ഞാൻ പരിപൂർണമാക്കപ്പെട്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഇനി ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ. അല്ല, ഇനി നീ എന്ത് ചെയ്യണം? നീ ഇപ്പോഴും പുതിയതിൽ എത്തിയിട്ടില്ല. നിന്റെ ദേഹി ഇപ്പോഴും പഴയതിൽ തന്നെയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി നീ എന്താണ് ചെയ്യേണ്ടത്? പഴയതിനെ ഉപേക്ഷിക്കണം. അപ്പൊ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുന്ന ഏതൊരു വ്യക്തിയോട് ദൈവത്തിന്റെ വചനം പറയുന്നു, പഴയതിനെ ഉപേക്ഷിക്കണം. പ്രിയ മകനെ, മകളെ, തയ്യാറാണോ? അവനവൻ തന്നെ ദൈവത്തോടൊന്ന് മറുപടി പറഞ്ഞാണ്, പഴയതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? കാബഡിക്കാരനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? വഞ്ചകനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ലോകത്തിന്റെ പ്രൗഢി ഉപേക്ഷിക്കാൻ തയ്യാറാണോ? പഴയവനെ ഉപേക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പരിപൂർണമാക്കി സൃഷ്ടിക്കപ്പെട്ട പുതിയവനെ ധരിക്കണം. ദേഹിയിൽ ദേഹിയുമായി ഒന്നായിത്തീരണം. ഇത് ജീവിതത്തിൽ അനുദിനം സംഭവിക്കണം. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? യേശുവിനെ അനുഗമിക്കുമ്പോഴാണ്. തന്നെ താൻ ത്യജിച്ച് നാൾതോറും തന്നെ ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ. ആര്? ഇച്ഛിക്കുന്നവൻ. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, മകനെ, മകളെ, നീ ആഗ്രഹിക്കുന്നു? നീ ആഗ്രഹിക്കുന്നു? അതോ ഇന്ന് ലോകം മയക്കിയതുപോലെ മൂന്ന് പാട്ട് പാടി യേശുവിനെ സ്തുതിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്? എന്നിട്ട് ഞാൻ യേശുവിനെ ഉയർത്തി എന്ന് പറഞ്ഞ് ആരാധന തീർന്നു? ഇതല്ല ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. യേശു ഒരു പ്രാവശ്യം പോലും ആവശ്യപ്പെട്ടിട്ടില്ല. യേശു 22 പ്രാവശ്യം സുവിശേഷങ്ങളിൽ മാത്രം ആവശ്യപ്പെട്ടത്, ഫോളോ മീ, എന്നെ അനുഗമിക്ക. അതിലൂടെയാണ്, അതാണ് സുവിശേഷത്തിന്റെ മർമ്മം. പഴയതിനെ ഉപേക്ഷിച്ച് നാം പുതിയതിലേക്ക് ചേർന്നു. നാം യേശുവിനെ ആരാധിക്കുന്നത് തെറ്റില്ല. പക്ഷേ യേശു പറഞ്ഞത് ചെയ്യാതിരിക്കരുത്. യേശു പറഞ്ഞത് നാം ചെയ്യാതിരിക്കരുത്. ചെയ്യാതിരുന്ന ആർക്കാണ് നഷ്ടം? അവനവന് നഷ്ടം. ഈ യാത്രയുടെ ഒടുക്കമാണ് നമ്മുടെ രക്ഷയുടെ തീരുമാനം വരുന്നത്. ഇതുപോലെ വിശുദ്ധ പൗലോസ് പറയുന്നത്, എനിക്ക് ഒരു കുറ്റത്തെ കുറിച്ചും യാതൊരു ബോധവും ഇല്ല, എങ്കിലും എന്നെ വിധിക്കുന്നത് ഞാനല്ല, കർത്താവാണ് എന്നെ വിധിക്കുന്നത്. ആ നിമിഷം, ആ ദിവസം നമ്മൾ തിരിച്ചറിയും എന്റെ ദേഹി രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ. ഹല്ലേലൂയ. പക്ഷെ ഇന്നേ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം വർദ്ധിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ജീവന്റെ മേഖലയിലാണ്. ജീവന്റെ മേഖലയിലാണ്. പ്രിയമകനെ, പ്രിയമകളെ, എന്റെ അവസ്ഥ ഏതാണെന്ന് അവനവൻ തന്നെ ഒന്ന് ദൈവം ഭാഗ ശോധന ചെയ്യുക. ഇന്ന് ഈ ശരീരം വിട്ട് മാറ്റപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ദൈവം നിങ്ങൾ ഓരോരുത്തരോട് ഇടപെടുക. നിങ്ങൾ ഓരോരുത്തരോട് ദൈവം ഇടപെടുക. ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരോട് ഇടപെടുക. ക്രിസ്തുയേശുവിന്റെ ഉള്ളിൽ നിങ്ങളെ സൃഷ്ടിച്ചത്, നമ്മളെ സൃഷ്ടിച്ചു. പഴയവനെ വിട്ട്, ലോകത്തെ വിട്ട് നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തോട് അണയുവാൻ വേണ്ടി കർത്താവ് അതിനായി സമർപ്പിക്കുന്നു. ഇന്ന് എനിക്ക് അങ്ങ് പറഞ്ഞ മർമ്മത്തിനായി നന്ദി. സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്ന പെട്ടാൽ ആ സ്വച്ഛ ജഡമാംസി തൈലത്തെ പൊട്ടിച്ച് അതിന്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനാവശ്യമായ ആ ദൈവത്തിനെ വെളിപ്പെടുത്തുന്ന ആ മഹാസന്ദേശം. എന്നിലെ പഴയ മനുഷ്യനെ പൊട്ടിച്ച് എന്റെ ഉള്ളിലെ പുതിയ മനുഷ്യനെ വെളിപ്പെടുത്തുന്ന ആ സന്ദേശം എനിക്ക് മനസ്സിലാക്കി തന്നതിനായി നന്ദി പിതാവേ. സമർപ്പിക്കപ്പെടുന്ന മക്കൾക്കാശ് സ്വർഗീയ പിതാവേ, ഈ മക്കളെല്ലാം കട കരങ്ങളിൽ അങ്ങയുടെ ഓമനപുത്രനായ ക്രിസ്തുവിലൂടെ എന്നിലൂടെ സംസാരിച്ച ഈ വചനം അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ മാറിലേക്ക് ചേർക്കുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, നീ കാണുക, കണ്ടാൽ നിനക്ക് അവകാശമാണ്. നീ നല്ല പിതാവേ, അബ്രഹാത്തോട് അങ്ങ് പറഞ്ഞു കൊടുത്ത അതേ ചിന്ത തന്നെ ഞങ്ങളോട് അങ്ങ് പറഞ്ഞു തരുന്നതിനായി നന്ദി. ഓണസ്തു അബ്രഹാം പിതാവിന്റെ കാഴ്ചയെ തുറന്ന് ഒരു ചെറിയ ഭൂപ്രദേശം കാണുന്നതിന് വരെ ലോകം മുഴുവൻ കാണുവാൻ തക്കവണ്ണം കൊടുത്ത കൃപയ്ക്കായി, അതേ രീതിയിൽ തന്നെ ഞങ്ങളിൽ ക്രിസ്തുവിൽ പരിപൂർണനായ ദൈവപുത്രനെ കാണുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇതിൽ നിലനിൽക്കാൻ, ഇതിൽ വർദ്ധിപ്പാൻ ഞങ്ങൾക്ക് സ്വയമേ കഴിയില്ലല്ലോ, അങ്ങ് അറിയുന്നല്ലോ. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓ, ഞങ്ങളുടെ ജനത്തിന്റെ മേലങ്ങൾ ചുരുക്കുക, ഞങ്ങളുടെ ജനത്തിന്റെ മേലങ്ങൾ ചുരുക്കുക. യെസ് ഡാഡി, യെസ് അപ്പ, യെസ്. അതോടൊപ്പം ലോകത്തിലെ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയുമായി കയറണം. രോഗികളായിരിക്കുന്നവരെ അങ്ങ് ഇപ്പോൾ സൗഖ്യമാക്കണം. യേശുവിന്റെ അടിപ്രധാന സൗഖ്യം മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവിക സമാധാനം മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. സകല മേഖലകളിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ക്രിസ്തുവിന്റെ പത്രങ്ങളായി ചൂപ്പിപ്പാൻ ഈ മക്കളെ ഏവരെയും അനുഗ്രഹിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് തരികയാണ്. കൂടിയിരിക്കുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.